നമസ്കാരം. ന്യൂസിലൻഡിലെ നമ്മുടെ മലയാളം എഫ് എം പ്രോഗ്രാം എഫ് എം ഫ്രീക്വൻസി 104.6 ഇന്നത്തെ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. കൺസൾട്ടന്റ് ഓൺകോളജിസ്റ്റായ ഡോക്ടർ റീത ശശിധരനുമായുള്ള പ്രത്യേക അഭിമുഖം കേൾക്കാം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൌസ് ബേ, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. ഫോൺ നമ്പർ 0921-84000. ഓരോ യാത്രയും ഒരു അനുഗ്രഹമാണ്. സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
വിശ്വാസ് ഫുഡ്സ്. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് മലയാളം എഫ് എം 104.6 അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. ഞാൻ സിന്ധു പുന്നൂസ്. എന്നോടൊപ്പം ചേരുന്നു ഡോക്ടർ റീത ശശിധരൻ. സ്വാഗതം റീത നമ്മുടെ ഈ ഷോയിലേക്ക്.
നമസ്കാരം, താങ്ക് യു
റീത. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അധ്യാപകനെയാണ് ഞാൻ ഇന്റർവ്യൂ ചെയ്തത്. അപ്പം ഒത്തിരി അധികം കുട്ടികളെ പഠിപ്പിക്കുന്ന അദ്ദേഹം പറയുന്നു, ഇപ്പൊ കുട്ടികൾക്ക് എഞ്ചിനീയർമാരാകുന്നതിലും ഇഷ്ടം ഡോക്ടർമാരാകാനാണെന്ന്. എന്തായിരിക്കും അതിന് കാരണമെന്ന് അനേക വർഷത്തെ പരിചയം, പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ റീതയ്ക്ക് തോന്നുന്നു?
എനിക്ക് തോന്നുന്നു ഡോക്ടർ എന്നുള്ളത് ഒരു പ്രൊഫഷനാണ്, അതൊരു വർക്കായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിനൊക്കെ ഒരു പാഷൻ ഉണ്ടെങ്കിലേ അതിൽ പോയിട്ട് കാര്യമുള്ളൂ. നമ്മൾ പറയല്ലോ, ഇഫ് യു ലവ് യുവർ ജോബ് യു ഡോണ്ട് ഹാവ് ടു വർക്ക് എ ഡേ. ശരിക്കും അതിലെ ആ നമ്മൾ പേഷ്യൻസിന്റെ കൂടെ നടക്കുക, അവരെ കെയർ ചെയ്യുക, അവരെ ട്രീറ്റ് ചെയ്യുക, അവരിൽ നിന്ന് നമുക്ക് കുറെ പഠിക്കാനുണ്ട്. അവർ നമുക്കൊരു പോസിറ്റീവ് പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ് ഒക്കെ തരുന്നതാണ്. ആ റിവാർഡ് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഡോക്ടർ പ്രൊഫഷനെ മറ്റു പ്രൊഫഷനിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്ന്.
ഒരു റിവാർഡിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു പ്രൊഫഷനിൽ നിന്ന് കിട്ടുന്നതെന്നാണ്.
വളരെയധികം റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്.
ഏത് രീതിയിലൊക്കെയാണ് ആ റിവാർഡ് ഫീൽ ചെയ്തിട്ടുള്ളത്?
എനിക്ക് തോന്നുന്നു നമ്മൾക്ക് സാധാരണ നമ്മൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെയധികം ഇറിറ്റേറ്റഡ് ആവും അല്ലെ. നമ്മൾ ട്രാഫിക്കിൽ പോകുമ്പം മുന്നേ ഉള്ള ആൾക്കാർ പോവാതിരിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു സിഗ്നൽ കിട്ടാതിരിക്കുക, അല്ലെ നമ്മൾ കാർ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടിക്കുക. എന്നിട്ട് നമ്മൾ പിറ്റേന്ന് കാണുന്ന ഒരു പേഷ്യന്റ് ഉണ്ടാവും, നമുക്കൊരു 30 വയസ്സുള്ളൊരു അമ്മയോ അല്ലെങ്കിൽ ഒരു യങ് ഫാദറോ ഒക്കെ ഒരു അഡ്വാൻസ് ക്യാൻസറൊക്കെ ആയിട്ട്, അവര് എന്തുമാത്രം എന്നിട്ടപ്പം അവരെന്തുമാത്രം പോസിറ്റിവിറ്റിയോടെയാണ് അവരുടെ ആ ട്രീറ്റ്മെന്റ് ജേണിയിൽ പോകുന്നതെന്ന് കാണാൻ നമ്മൾ വിചാരിക്കും, ദൈവമേ നമ്മളൊക്കെ എന്തോ ഒരു ചെറിയ കാര്യത്തിനാണ് നമ്മൾ
ഇറിറ്റേറ്റഡ്
ആവുന്നത്, ഇതിലൊന്നും ഒരു കാര്യമില്ല. ആ ഒരു പെർസ്പെക്റ്റീവ് വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ എനിക്ക് എത്രയോ പേഷ്യൻസ് ഉണ്ട്, അവരുടെ ട്രീറ്റ്മെന്റിന്റെ ടൈമിൽ അവർ വളരെയധികം ഡൗൺ ആയിട്ടും കൗൺസിലിംഗ് ഒക്കെ എടുത്തിട്ട് തന്നെ ഇയർ ലേറ്റ് അവർ പറയും അവർക്ക് ആ ഡയഗ്നോസിസ് ഹാവ് ടേൺ ദ ലൈഫ്. അവര് ഹാഫ് മാരത്തോൺ ചെയ്യണവരും ഇതുവരെ ഒരിക്കലും ജീവിതത്തിൽ വിചാരിച്ചിരിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണവരുണ്ട്. അപ്പൊ അതൊക്കെ ഒരു നമ്മൾ ആ എന്താ പറയുക, നമ്മുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു നല്ല റിവാർഡുകളാണ് അതൊക്കെ.
തീർച്ചയായിട്ടും ഡോക്ടർ റീതനെ കാണുമ്പോൾ തന്നെ തോന്നുന്നു വളരെ കാം ആയിട്ടാണ് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതെന്ന്. ചെറുപ്പം മുതലേ ഇങ്ങനെ ഒരു നേച്ചറാണോ, എങ്ങനെയാണ് ഈ പ്രൊഫഷനിലോട്ട് വരുന്നത്?
ചെറുപ്പം മുതലേ ഇങ്ങനെയുണ്ട് എനിക്ക് തോന്നുന്നത്. അത് കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴും പ്രൊഫഷനിലൊക്കെ വന്ന ഇരുത്തമാണെന്ന് തോന്നുന്നു. ഞാനൊരു വലിയ കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾ 9 മക്കളാണ് അപ്പനും അമ്മയ്ക്കും.
ഇപ്പോഴത്തെ കാലത്ത് അത് തീർച്ചയായിട്ടും ഒരു വലിയ കുടുംബമാണ്.
വളരെ യാഥാസ്ഥികമായിട്ടുള്ള ഒരു കാത്തലിക് കുടുംബത്തിൽ നിന്നാണ്. അപ്പൊ കോൺട്രസെപ്ഷനിലൊക്കെ വിശ്വസിക്കാത്ത അമ്മയാണ്. അപ്പൊ 9 മക്കളിലെ ഏറ്റവും ഇളയതാണ് ഞാൻ. അപ്പൊ എന്നെ ഭയങ്കര പുന്നരിച്ചു വളർത്തി ഞാനങ്ങനെ യാതൊരു റെസ്പോൺസിബിലിറ്റിയും അറിയാതെ വളർന്നതാണ്. അച്ഛൻ അധ്യാപകനായിരുന്നു, അമ്മ ഒരു വീട്ടമ്മയായിരുന്നു. ഞാനെന്റെ ചെറുപ്പകാലമൊക്കെ വളരെ ഒരു കുഗ്രാമത്തിൽ നിന്നാണ്, ചെറുപുഴ എന്ന് പറയും, കണ്ണൂരും കാസർഗോഡിന്റെയും ബോർഡറിലുള്ളത്. എന്റെ വീട്ടില് എന്റെ ഓർമ്മയിൽ ഞങ്ങൾക്ക് ആദ്യം ഇലക്ട്രിസിറ്റി വരുന്നത് ഞാൻ 8-ലോ 9-ലോ പഠിക്കുമ്പോഴാണ്. അപ്പൊ അതിലൊരു ഗുണമുണ്ട്, കാരണം രാത്രി പഠിക്കണ്ട, വിളക്കൊന്നും കത്തിച്ചു വെച്ച് പഠിക്കാൻ പറ്റില്ലല്ലോ.
ഇന്നത്തെ കാലത്ത് കുട്ടികള് അല്ലെങ്കിൽ ഞങ്ങളുടെ കാലത്ത് പറയും കറണ്ട് ഇല്ല അതുകൊണ്ട് പഠിക്കുന്നില്ല. അപ്പൊ അന്ന് അത് പറയാൻ പറ്റില്ല,
നമുക്ക് കറണ്ടേ ഇല്ല. പിന്നെ വീടിനടുത്തുള്ള ഒരു യു പി സ്കൂളിലാണ് ഞാൻ 7-ാം ക്ലാസ് വരെ പഠിച്ചത്. 7 കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗവൺമെന്റ് വായിക്കര ഗവൺമെന്റ് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഹൈസ്കൂളിൽ പഠിച്ചത്. അവിടെ നല്ല സ്കൂളാണ്, പക്ഷെ വളരെ ഉള്ളിലേക്കുള്ള സ്ഥലമായതുകൊണ്ട് ടീച്ചേഴ്സ് വന്നാൽ അവിടെ അടുത്തുള്ളതെന്നല്ലാതെ ദൂരെ നിന്നുള്ള ട്രാൻസ്ഫറായി വരുന്ന ടീച്ചേഴ്സ് നിൽക്കില്ല. അപ്പൊ നമുക്ക് ഷിഫ്റ്റ് സിസ്റ്റമാണ് സ്കൂള്. ഒരു ക്ലാസ്, കുറെ ക്ലാസ്സുകൾ 7 മുതൽ 1 വരെ, പിന്നെയുള്ള 12 വരെയോ മറ്റോ, പിന്നെയുള്ള ക്ലാസ്സുകൾ 1 മുതൽ 6 വരെ. അങ്ങനെ എന്റെ ഹൈസ്കൂൾ മുഴുവൻ ഞങ്ങൾ ഷിഫ്റ്റ് സിസ്റ്റമായിരുന്നു. 8-ഉം 9-ഉം 10-ഉം ഞങ്ങൾക്ക് സോഷ്യൽ സ്റ്റഡീസും ആശയം ഉണ്ടായിട്ടില്ല. എന്റെ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇയറിൽ ഒരു 180-ഓളം പിള്ളേരുണ്ടായിട്ടുണ്ടാവും. 180-200-നടുത്ത് എല്ലാ ഡിവിഷനും കൂടെ. അതിനാകെ 18 പേരാണ് ജയിച്ചത്. അതില് 3 പേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു, അതിലൊരാൾ ഞാനായിരുന്നു.
ടോപ്പറായിരുന്നോ?
ടോപ്പറായിരുന്നു സ്കൂളില്.
അപ്പോ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരുന്നു
എനിക്ക് തോന്നുന്നു. ഞാൻ 1-ാം ക്ലാസ്സിലൊന്നും പോകുമ്പോ എനിക്കങ്ങനെ പഠിത്തത്തിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്റെ ചേച്ചി ഭയങ്കര നല്ലോണം പഠിക്കുന്ന ആളായിരുന്നു. അപ്പൊ സ്കൂളിന്റെ അഭിമാന ഭാചനമായിരുന്നു അവള്. അപ്പൊ എല്ലാ ഈ സ്കോളർഷിപ്പൊക്കെ കിട്ടി, ടീച്ചേഴ്സിന്റെ ഒക്കെ കണ്ണിലുണ്ണിയായിരുന്നു. അപ്പൊ അതേ സ്കൂളിലാണ് ഞാൻ പിന്നെ യങ്ങർ ഇതായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ടീച്ചേഴ്സൊക്കെ പറയും എന്റെ ചേച്ചിയെ നോക്ക, അവൾ എന്ത് നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ പഠിച്ചു തുടങ്ങിയതാണ്. അല്ലാതെ തീരെ ചെറുപ്പത്തിൽ പഠിത്തത്തിനോട് അങ്ങനെ വലിയൊരു ആഭിമുഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഏറ്റവും ഇളയതായതുകൊണ്ട് നമ്മൾ ഒരു ദിവസം സ്കൂളിൽ പോകുന്നില്ല എന്ന് പറഞ്ഞാൽ അമ്മ പറയും അന്ന കൊച്ചു വീട്ടിലിരുന്നു എന്ന് പറയും. പിന്നെ സ്കൂള് കഴിഞ്ഞ് ഹൈസ്കൂള് കഴിഞ്ഞിട്ട് പ്രോവിഡൻസിൽ പ്രീ ഡിഗ്രിക്ക് പോയി. കാരണം വീട്ടിനടുത്തുള്ള പൈനൂർ കോളേജാണ്. അവിടുന്ന് ട്രാവലൊക്കെ ചെയ്ത് വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും നേരം കുറയാകും. അതുകൊണ്ട് നമ്മൾ പെൺകുട്ടികളെയൊക്കെ ദൂരേക്ക് ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിക്കുക ചെയ്തത്. അപ്പൊ ഞാൻ പ്രീ ഡിഗ്രിക്ക് പ്രോവിഡൻസിൽ പോയി. പിന്നെ മെഡിസിന് കിട്ടിയപ്പോ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ചേർന്നു. അന്നങ്ങനെ മെഡിസിന് പോകണമെന്ന് അങ്ങനെ വലിയൊരു പാഷനായിട്ട് പോയതൊന്നും അല്ല. വീട്ടിന്ന് പറഞ്ഞു സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കുന്നു, സെക്കൻഡ് ഗ്രൂപ്പ് എടുത്തു, മാർക്ക് ഉണ്ടായിരുന്ന എന്നാ മെഡിസിന് പോവാലോ എന്ന് പറഞ്ഞ് മെഡിസിന് പോയി. ആദ്യത്തെ പ്രീ ക്ലിനിക്കൽ ഇയേഴ്സിൽ എനിക്ക് അങ്ങനെ മെഡിസിനോട് വലിയൊരു താല്പര്യമൊന്നും തോന്നിയിരുന്നില്ല. കാരണം അവിടെ മെഡിസിൻ പഠിപ്പിക്കണ ഇവിടുത്തേതിനേക്കാളും കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവിടെ ഫസ്റ്റ് ഇയർ മുതലേ നമുക്ക് കുറച്ച് വാർഡ് പോസ്റ്റിങ്ങോ അല്ലെ പേഷ്യൻസിനെ കാണുകയൊക്കെ ചെയ്യും. അവിടെ നമ്മള് ഫസ്റ്റ് എം ബി കഴിഞ്ഞാൽ 1.5 വർഷം കഴിഞ്ഞിട്ട് 3-ാമത്തെ വർഷം മുതലേ ഉള്ളൂ വാർഡ് പോസ്റ്റിംഗ് വന്നപ്പോ മുതല് നല്ല ഇൻട്രസ്റ്റിംഗ് ആയി.
പേഷ്യൻസുമായിട്ടും
പിന്നെ പേഷ്യൻസ് ബെഡ് സൈഡ് ടീച്ചിങ്ങും അങ്ങനത്തെ ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഞാൻ പീഡിയാട്രിഷ്യൻ ആവണമെന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെ നമ്മളുടെ ഒരു പീഡിയാട്രിക് പ്രൊഫസർ ഉണ്ടായിരുന്നു, ഭയങ്കര നല്ലൊരു ടീച്ചർ. പിന്നെ അങ്ങനെ നമ്മൾ റോൾ മോഡൽ വെച്ചിട്ടാകൊണ്ട് നമ്മൾ വിചാരിക്കും അതാണ് നമ്മുടെ സബ്ജക്ട് എന്ന്. എന്നിട്ടപ്പം മെഡിസിൻ കഴിഞ്ഞിട്ട് ഞാൻ ജിപ്മറിൽ പീഡിയാട്രിക്സിൽ പി ജി ചെയ്യണമെന്ന് വിചാരിച്ച് ജിപ്മറിൽ പോയിരുന്നു. പക്ഷെ ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി പീഡിയാട്രിക്സ് എനിക്ക് പറ്റുന്നതല്ല.
അതെന്തുകൊണ്ടാണ്?
എനിക്ക് തോന്നി എനിക്കൊരു 4-5 കൊല്ലമൊക്കെ അതിൽ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ പീഡിയാട്രിക്സിൽ വർക്ക് ചെയ്യുമ്പോ എന്താന്ന് വെച്ചാല് അന്ന് എനിക്ക് കുട്ടികളൊന്നും ആയിട്ടുള്ള കാലമല്ല, അന്ന് കല്യാണം കഴിയുന്നതിന്റെ മുന്നെയാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ആസ് എ ഐ ടേക്ക് മൈ ഹാറ്റ്സ് ഓഫ് ടു പീഡിയാട്രിഷ്യൻസ്, പക്ഷെ എനിക്കതൊരു ഇമോഷണലി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നാല് നമുക്കൊരിക്കലും ആ കുട്ടികൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഒരു ആറാഴ്ചയൊക്കെ അസുഖമായി കിടന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമ്മളെന്നും നമ്മൾ ജോലി കഴിഞ്ഞു വരുന്ന ഉറങ്ങുമ്പോൾ ആലോചിക്കുന്നത് ഈ അസുഖമുള്ള ഏതെങ്കിലും ഒരു കുട്ടിനെ കുറിച്ചാറ് എണീക്കുമ്പോഴും ഇതന്നെയാണ് ആലോചന. അപ്പൊ ഞാൻ വിചാരിച്ചു, നന്നായി ഞാനത് എടുക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കിത് നടക്കില്ല, കാരണം ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ ഈ ഇമോഷണൽ സ്ട്രെയിൻ ഇത്രയും എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു.
അങ്ങനെ പിന്നെ ഏതാണ് സ്പെഷ്യലൈസേഷനിലേക്ക് എടുക്കാൻ തീരുമാനിച്ചത്?
അപ്പോഴൊന്നും സ്പെഷ്യലൈസേഷൻ ഇന്നത് വേണമെന്ന്, സർജറി വേണ്ടെന്ന് അന്നേ തോന്നിയിരുന്നു. ഞാൻ വിചാരിച്ചു തിയേറ്റർ എനിക്ക് അത്ര വലിയ പ്രൊസീജിയർ ഇഷ്ടമാണ്, പക്ഷെ തിയേറ്ററിനോട് എനിക്ക് അത്ര വലിയ ഇത്രയും നേരം നിന്ന് സർജറി ചെയ്യാന്നൊക്കെയുള്ള ഇതിനോടൊന്നും വലിയൊരു ഇതായി തോന്നിയില്ല. അപ്പൊ മെഡിസിന്റെ ഏതെങ്കിലും സ്പെഷ്യാലിറ്റി എടുക്കാന്നാണ് വിചാരിച്ചിരുന്നത്. നാട്ടിൽ ഞാൻ ഗവൺമെന്റ് സർവീസിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ അവിടെ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ വർക്ക് ചെയ്തിരുന്നു.
എവിടെ? കാലിക്കറ്റില്?
കാലിക്കറ്റിലും വർക്ക് ചെയ്തിരുന്നു. ഞങ്ങള് കല്യാണം കഴിച്ചിട്ട് ആലുവയിലായിരുന്നു. എന്റെ ഹസ്ബൻഡ് ആലുവയിലെ TCS എഞ്ചിനീയർ ആയിരുന്നു ഞങ്ങള് കല്യാണം കഴിക്കുന്ന സമയത്ത്. ശശി നമ്പീശനാണ് ഹസ്ബൻഡ്. അപ്പം ഞാനും ആലുവയിലും അവിടെ നിന്നിട്ട് കല്ലൂർ കാടെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലായിരുന്നു എന്റെ ആദ്യത്തെ പോസ്റ്റിംഗ് 1988. പിന്നെ അവിടെ ഇരുന്നപ്പം ഒരു കൊല്ലം കഴിഞ്ഞപ്പം നമ്മൾ ലീവ് എടുത്തിട്ട് US പോയി. US എന്റെ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി അവിടെ സൈക്യാട്രിസ്റ്റാണ്. അവിടെ പോയി നിന്ന് USMLE ഒക്കെ എഴുതി തിരിച്ചു നാട്ടിൽ വന്നു. പിന്നെ അവിടെ അപ്ലൈ ചെയ്തിട്ട് അവിടെ റെസിഡൻസി ചെയ്യാൻ പോയി. അവിടെ റെസിഡൻസ് ചെയ്യാൻ പോയപ്പം ഇന്റേണൽ മെഡിസിൻ കഴിഞ്ഞിട്ട് ഗ്യാസ്ട്രോ ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് പിന്നെ തിരിച്ചു പോയിട്ടില്ല. പിന്നെ US അങ്ങനെ അപ്പോഴേക്കും കുട്ടികളൊക്കെയായി, അത് അവിടെ റെസിഡൻസിക്ക് പോകുമ്പോഴേക്കും ചെറിയ കുട്ടികളായിരുന്നു. ചേച്ചിക്ക് ചേച്ചിയുടെ മക്കളെന്ന് ടീനേജേഴ്സ് ആണ്. ചേച്ചി നല്ല പെടാപ്പാട് പെടുന്നുണ്ടായിരുന്നു പിള്ളേരെയും കൊണ്ട്.
ചേച്ചി US ലാണ്.
അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഗതി തന്നെയായിരിക്കും, ഞാനും ശശിയും ഫുൾ ടൈം വർക്ക് ചെയ്യും, പിള്ളേരെ അവിടെ കുറെ കൂടെ നല്ല ലിബറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണല്ലോ. അത് mid-1990s ഡ്രഗ്സും ഇതൊക്കെയുള്ള അതൊക്കെ വളരെയധികം പ്രിവലന്റ് ആയിരുന്നു ഒരു കാലത്ത്. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിക്കും അവിടെ കുട്ടികളെയും കൊണ്ട് അവിടെ അങ്ങനെ കുറെ കാലം നിൽക്കണം എന്ന് നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ തിരിച്ചു നാട്ടിൽ വന്നു. കുറച്ചു കാലം കഴിഞ്ഞപ്പം നമുക്ക് പുറത്തെവിടെയെങ്കിലും പോകണം തോന്നി. മെയിനായിട്ടൊന്ന് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക്. ഹസ്ബൻഡ് നല്ല റെസ്പോൺസിബിലിറ്റി ഉള്ള ആളാണ്, വീട്ടില് ഒറ്റ മോനാണ്, മൂത്ത ആളാണ്. അപ്പൊ നമ്മൾക്കൊരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് പുറത്തെവിടെയെങ്കിലും പോകാം. പിന്നെ എനിക്ക് പഠിക്കണം എന്നുണ്ട്, പുറത്തു പോയി പഠിക്കണം എന്നുണ്ട്. അങ്ങനെ നമ്മൾ ന്യൂസിലൻഡിനെ കുറിച്ചൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. ന്യൂസിലൻഡ് വരാൻ എളുപ്പമായിരുന്നു, കാരണം ശശിയുടെ പോയിന്റ്സ് ക്വാളിഫിക്കേഷനിൽ പോയിന്റ് സിസ്റ്റത്തിൽ വരാനാണ് എളുപ്പമായിരുന്നു. കാനഡയും ന്യൂസിലൻഡും ആണ് നോക്കിയത്. അപ്പൊ ന്യൂസിലൻഡ് എളുപ്പമായി തോന്നി, അങ്ങനെ വന്നാണ്. ഞാൻ ഡിപെൻഡന്റ് ആയിട്ടാണ് വന്നത്.
ഏത് വർഷമാണത്?
ഇത് 1998.
ഓ, വളരെ ഏർലി
വന്നതാണ്. 1998 വന്ന് പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ വേണ്ടി ഇവിടുത്തെ രജിസ്ട്രേഷൻ എക്സാം ഒക്കെ എഴുതി. അക്കാലത്ത് ഇവിടെ കുറെ പേര് ഇങ്ങനെ വന്നിട്ട് എക്സാം എഴുതാൻ പറ്റാതെയും പലരും പ്രൊഫഷൻ മാറുന്നവരൊക്കെ ഉണ്ടായിരുന്നു. ഇത് റേഡിയോഗ്രാഫി പഠിക്കുക അല്ലെങ്കിൽ മെഡിക്കൽ ടൈപ്പിംഗ് പഠിക്കുക അങ്ങനെയൊക്കെ. ഇടയ്ക്കൊക്കെ എനിക്കും അങ്ങനെ ഡൗട്ട് തോന്നിയിരുന്നു കേട്ടോ. ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോൾ അവരിങ്ങനെ 3 തവണ എക്സാം എഴുതി കിട്ടിയില്ല, ആദ്യം മുതലേ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഞാനന്ന് തിരിച്ചു വന്നിട്ട് ഞാൻ കരയാം, എനിക്ക് തിരിച്ചു നാട്ടിൽ പോയാൽ മതി, കാരണം ഇത്രയും പഠിച്ചിട്ടുണ്ട്, വേറൊരു കാര്യത്തിലേക്ക് പോകണം, എനിക്ക് ഇവിടെ മെഡിക്കൽ റേഡിയോഗ്രാഫറൊന്നും ആയിട്ട് വർക്ക് ചെയ്യണ്ടെന്നൊക്കെ പറയും. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡ് പറയും കുട്ടി അതൊന്നും കേട്ട് വിഷമിക്കട്ടെ, അവര് പാസ്സായില്ല എന്ന് വിചാരിച്ചു കുട്ടി പാസ്സാകാതിരിക്കുമെന്നല്ല, കുട്ടി പാസ്സായിക്കോളുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഞാൻ ഫസ്റ്റ് ടൈം തന്നെ പാസ്സായി. പാസ്സായ ഉടനെ തന്നെ ജോലി കിട്ടി. ആദ്യത്തെ ജോലി ന്യൂ പ്ലിമത്തിലായിരുന്നു, കരുണാക്കി ബേസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അവിടെ 1.5 കൊല്ലത്തോളം വർക്ക് ചെയ്തു. 6 മാസം ശശി ഇവിടെ കുട്ടികളെയും കൊണ്ട് നിന്നു ഓക്ലൻഡില്, കാരണം ശശിയുടെ ജോലി ഇവിടെയായിരുന്നു. ഞാനവിടെ ഒരു അവിടെ ഡോക്ടേഴ്സ് ഹോസ്റ്റലിൽ താമസിച്ചു നോക്കി. 6 മാസം കഴിഞ്ഞപ്പോ ശശി അങ്ങടേക്ക് ജോലി വാങ്ങിയിട്ട് ശശിയും കുട്ടികളും കൂടെ അവിടെ വന്നു. അപ്പൊ അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നേ ഗ്യാസ്ട്രോ എൻട്രോളജി ചെയ്യണം എന്നാണ്, അത് സ്പെഷ്യലൈസേഷൻ ചെയ്യണമെന്ന്. ഗ്യാസ്ട്രോ എൻട്രോളജി ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ നമുക്ക് ഈ മെഡിക്കൽ രജിസ്ട്രാർ ജോബ് കഴിഞ്ഞാല് നമ്മള് FRACP എക്സാം എഴുതണം. ഇവിടുത്തെ നമ്മുടെ നാട്ടിലത്തെ സിസ്റ്റത്തിൽ നിന്ന് കുറച്ച് ഡിഫറെന്റ് ആണ്. ഇവിടെ നാട്ടിലെങ്ങനെയാണെന്ന് വെച്ചാല് നമ്മള് എന്താ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു സ്പെഷ്യാലിറ്റിയിലേക്ക് ചേർന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് എക്സാം. ഇവിടെ നമ്മൾ മെഡിക്കൽ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മൾ FRACP എഴുതുന്നത്. അതിന്റെ തിയറിയും ക്ലിനിക്കലും കഴിഞ്ഞാല് പിന്നെയാണ് നമ്മൾ എന്താണ് നമ്മൾ ട്രെയിൻ ചെയ്യണമെന്ന് ചൂസ് ചെയ്യണത്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് FRACP കഴിഞ്ഞിട്ട് ഗ്യാസ്ട്രോ എൻട്രോളജി അപ്ലൈ ചെയ്യണമെന്നാണ്. എനിക്ക് പ്രൊസീജിയറൊക്കെ നല്ല ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഗ്യാസ്ട്രോ ചെയ്യാൻ വേണ്ടി ഒരു മെഡിക്കൽ റൺ ചെയ്തു, പിന്നെ ഒരു കാർഡിയോളജി റൺ ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പം എന്റെ ഞാൻ മെഡിക്കൽ റൺ ചെയ്ത് അവിടെ അന്ന് ന്യൂപ്ലിമത്തിൽ ഓങ്കോളജി ഇല്ല
ഇല്ല
പക്ഷെ അവിടെ ഓങ്കോളജി പേഷ്യൻസിനെ ഫാമിസ്റ്റണി എന്നുള്ള ഡോക്ടേഴ്സ് വൺസ് ഇൻ എ മന്ത് വന്നിട്ട് അവര് രണ്ടു ദിവസം അടുപ്പിച്ച് ക്ലിനിക്ക് ചെയ്തിട്ട് ന്യൂ പേഷ്യന്റിനെ കാണും, അവരുടെ ഒരു ട്രീറ്റ്മെന്റ് മാനേജ്മെന്റ് പ്ലാൻ ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് ഇവിടെയുള്ള ഒരു ഡോക്ടറാണ് അത് മാനേജ് ചെയ്യുക. അവരെന്നിട്ട് അടുത്ത മാസം വീണ്ടും വരും കാണാൻ വേണ്ടിയിട്ട്. അപ്പം അത് മാനേജ് ചെയ്തിരുന്ന ഒരു ഡോക്ടർ ക്യാമ്പൽ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറായിരുന്നു. പുള്ളിയുടെ രജിസ്ട്രാറായിരുന്നു ഞാൻ. അപ്പൊ എന്റെ ആ പോസ്റ്റിംഗ് കഴിയാനായപ്പോഴേക്കും ക്യാമ്പില് ഓക്സ്ഫോർഡിലൊരു സബാറ്റിക്കലിന് പോവായി. അപ്പൊ പിന്നെ ഈ പേഷ്യൻസിനെ വേറെ ഏതെങ്കിലും ഒരു കൺസൾട്ടന്റ് നോക്കാം, ആർക്കും നോക്കാൻ വലിയ താല്പര്യമില്ല. കാരണം എന്താന്ന് വെച്ചാല് ഓങ്കോളജി നല്ല ഹാർഡാണ്. കാരണം വാർഡിലൊക്കെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ആർ വൺ ഓഫ് ദ സിക്കസ്റ്റ് പേഷ്യൻസ്, നല്ല വർക്കാണ് അതില്. അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ മറ്റു കൺസൾട്ടൻസിനൊക്കെ കുറച്ചൊരു മടിയുണ്ടായിരുന്നു. അപ്പം പാമിസ്റ്റണിലെ ഒരു കൺസൾട്ടന്റ് ഉണ്ട്, റിച്ചർഡ് ഐസക് എന്ന് പറഞ്ഞ ഹിസ്റ്ററിലെ കൺസൾട്ടന്റ് പാമിസ്റ്റൺ, ഉഗ്രൻ ഓങ്കോളജിസ്റ്റ്. അപ്പൊ ഞാനിവിടെ ഈ 3 മാസം ഇവിടെ വർക്ക് ചെയ്തപ്പം ഞാനന്ന്
രജിസ്റ്റർ ചെയ്യണം,
ഞാനിങ്ങനെ ഈ പേഷ്യൻസിനെ കാണും. ഇങ്ങനെ പോവാൻ നേരത്തെ ക്യാമ്പൽ വിളിച്ച് എന്റെ ഈ റിച്ചർഡ് വിളിച്ച് എന്റെ അടുത്ത് ചോദിച്ചു, റീറ്റയ്ക്ക് ഒരു 6 മാസം കൂടെ ഇത് ഈ റൺ തന്നെ ചെയ്യാൻ പറ്റുമോ, ദ പേഷ്യൻസ് ലൈക്ക് യു വെരി മച്ച്, യു ആർ വെരി ഗുഡ് ഇൻ ഇറ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ ഞാനില്ല, കാരണം എനിക്ക് ഗ്യാസ്ട്രോ ചെയ്യണം, ഞാനിപ്പോ 6 മാസം ഇത് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ എന്റെ അത്രയും ടൈം പോകും, പിന്നെ വേറെ കൺസൾട്ടന്റ് സൂപ്പർവിഷൻ ഒന്നും ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇത്ര ജൂനിയർ ആണല്ലോ, എനിക്ക് ഓങ്കോളജിയെ കുറിച്ച് ഇത്രയല്ലേ അറിവുള്ളൂ, സൂപ്പർവിഷൻ ഒന്നും ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾ പറഞ്ഞു അത് കുഴപ്പമില്ല, ഐ വിൽ ബി യുവർ സൂപ്പർവൈസർ, യു ക്യാൻ കോൾ മീ എനി ടൈം. ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. വീണ്ടും അയാള് 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വിളിക്കുക, ഇമെയിൽ ചെയ്യുകയൊക്കെ ചെയ്യും. കുറെ കഴിഞ്ഞപ്പോ ഈ നോ പറയാനുള്ള മടി കൊണ്ട് ഞാൻ പറഞ്ഞു ശരി ഞാൻ 1 മാസം ട്രൈ ചെയ്യാം. 1 മാസം ട്രൈ ചെയ്തിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് തിരിച്ച് മറ്റേ റണ്ണിലേക്ക് പോകണം. സോ എന്റെ ക്ലിനിക്കൽ ഡയറക്ടറോട് പറഞ്ഞിട്ട് എനിക്ക് എന്റെ പൊസിഷൻ അവിടെ ഓപ്പൺ ചെയ്ത് വെക്കാൻ സമ്മതിപ്പിക്കുകയാണെങ്കിൽ ഞാൻ 1 മാസം ട്രൈ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഐ വിൽ ഡു എനിത്തിങ് ഫോർ ദാറ്റ്, അങ്ങനെ പറഞ്ഞത് പെർമിഷനൊക്കെ വാങ്ങി. അങ്ങനെ ആ 1 മാസം ഞാനീ സൂപ്പർവിഷൻ ഇല്ലാതെ ഇങ്ങനെയുണ്ട് ക്യാമ്പിൽ, അല്ല റിച്ചർഡ് ഉണ്ട് ഫാമിസ്റ്റണിൽ നിന്ന്, ഞാൻ ഈ 1 മാസം ഓങ്കോളജി റൺ ചെയ്തു. ഞാൻ ഏറ്റവും അധികം ഓങ്കോളജി പഠിച്ചിരിക്കുന്ന ആ 1 മാസത്തിലാണ്. കാരണം നമ്മൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഫീൽ ചെയ്യല്ലോ. ഞാൻ ഓങ്കോളജി ബുക്കൊക്കെ വാങ്ങി അതൊക്കെ വായിച്ചു. അപ്പൊ ആദ്യത്തെ 1-2 ആഴ്ചയൊക്കെ ഞാൻ പേഷ്യൻസ് വരുന്ന തലയാഴ്ചയില് പ്രിപ്പയർ ചെയ്യും, എന്നിട്ട് ഇതാണ് പേഷ്യൻസ് വരുന്നത്, ഇവര് ഈ ട്രീറ്റ്മെന്റിൽ ഈ സൈക്കിളിലെത്തി, അവരുടെ ബ്ലഡ് ടെസ്റ്റ് ഇതാണ്, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കും ക്യാമ്പ് ഇത് റിച്ചർഡിന്റെ അടുത്ത്. 2 ആഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറേശ്ശെ പേഷ്യന്റ് വരുന്നുണ്ട്, ഈ സൈക്കിളാണ്, ഐ എം പ്ലാനിങ് ടു ഡു ദിസ്, ആർ യു ഓക്കെ വിത്ത് ദിസ് എന്നുള്ള ചോദിക്കാം. അവിടുത്തെ അന്ന് പാമിസ്റ്റണിലെ ഓപ്പറേറ്റർക്ക് എന്റെ പേര് കേട്ടാൽ അറിയാം റീച്ചയാണെന്നും ഞാൻ റിച്ചർഡിനെയാണ് വിളിക്കുന്നതെന്നും. അങ്ങനെ ആ 1 മാസത്തിൽ ശരിക്കും എനിക്ക് ഓങ്കോളജി ശരിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എന്റെ ഗ്യാസ്ട്രോ ചെയ്യണം എന്നുള്ള മോഹമൊക്കെ മാറ്റിയിട്ട് എനിക്ക് ഓങ്കോളജി ചെയ്താൽ മതി എന്നായി.
അതായത് ആ ഡീപ് എൻഡിലോട്ട് വിട്ടപ്പോൾ അതിനകത്തൊരു
അതന്നെ പേഷ്യൻസിനെ നമ്മൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞപ്പം ഐ തിങ്ക് അത് എനിക്ക് വളരെയധികം, ഞാൻ വിചാരിച്ചു ഇതാണ് എന്റെ കോളിംഗ്, വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് മുതൽ വിചാരിച്ചു ഇപ്പൊ എനിക്ക് ആലോചിക്കാൻ വയ്യോ ഓങ്കോളജി അല്ലാതെ വേറൊന്നും കാര്യം ചെയ്യണേ, പക്ഷെ അങ്ങനെയാണ് വന്നത്. അതായത് ആദ്യം ഈ പ്ലാനൊന്നും ഉണ്ടായി വന്നതല്ല.
അവിടുന്ന്
പിന്നെ ട്രെയിനിങ്ങിന് വേണ്ടി ഓക്ലൻഡിൽ വന്നു. ഓക്ലൻഡിൽ വന്ന് ഓക്ലൻഡിൽ വീണ്ടും ഒരു ഓക്ലൻഡ് മിഡിൽ മോർ നോർത്ത് ഷോറിലൊക്കെ ഓരോ 6 മാസം മെഡിക്കൽ രജിസ്ട്രാർ ചെയ്തിട്ട് FRACP പാസ്സായി. അത് അതൊക്കെ ഞാൻ ഫസ്റ്റ് ചാൻസിൽ പാസ്സായി. എനിക്കൊന്ന് കുറെ ദൈവാനുഗ്രഹമാണ് കേട്ടോ.
തീർച്ചയായിട്ടും
വേണം. അന്ന് കുട്ടികളൊക്കെ ചെറുതാണ്, കുട്ടികളൊക്കെ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലമാണ്. ഐ ടേക്ക് മൈ ഹാറ്റ്സ് ഓഫ് ടു മൈ ഹസ്ബൻഡ്, പുള്ളിയുടെ സപ്പോർട്ടില്ല ഇരുന്നെങ്കിൽ. കാരണം നമുക്കന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്, ഈവനിങ് ഷിഫ്റ്റുകൾ ഉണ്ട്, ആഴ്ചയിൽ രണ്ട് ദിവസം രാത്രി 11 വരെ. കുട്ടികൾ തീരെ ചെറുതാണ്, അവർക്ക് അവരുടെ സ്കൂളും എക്സ്ട്രാ കരിക്കുലറിനൊക്കെ ഈ ടാക്സിങ് സർവീസ് അധികവും ശശിയാണ് ചെയ്തിരിക്കുന്നത്. സ്കൂൾ ഹോളിഡേയ്സിന് അവരെ പുറത്തു കൊണ്ടുവന്നതൊക്കെ ഞാനങ്ങനെ അവരുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഞാനൊരു വീക്കെൻഡ് മദറോ ഒക്കെ ആയിട്ട് ഇരുന്നതാണ്. ശശിയാണ് മെയിൻ ആയിട്ട് പിള്ളേരുടെ കാര്യം. എനിക്ക് തോന്നുന്നു അത് ഐ ഡോണ്ട് നോ ഹൗ സോളോ മദേഴ്സ് ഡു ഇറ്റ്, പക്ഷെ ചെറിയ കുട്ടികളെ വെച്ചിട്ട് ട്രെയിനിങ് എന്ന് പറയുന്നത് നല്ല ഹാർഡാണ്. കാരണം നമുക്ക് പഠിക്കാനുണ്ട്, നമ്മൾക്ക് ജോലിയുടെ പഠിക്കണം, അതിന്റെ ഇടയിൽ പ്രസന്റേഷൻ, അത് പബ്ലിക്കേഷൻ, ഇതിനൊക്കെ സമയം കണ്ടെത്തണമല്ലോ.
ഹസ്ബൻഡിന്റെ സപ്പോർട്ടിനെ കുറിച്ച് ഇപ്പം റീത പറയുന്നുണ്ടായിരുന്നു, പേര് ശശിയാണെന്നും പറയുന്നു. ഈ രണ്ട് പേരുകൾ കേൾക്കുമ്പോൾ എനിക്കൊരു കൗതുകം തോന്നുന്നു, ഇതിന്റെ പുറകിൽ എന്തെങ്കിലും കഥയുണ്ടോ?
ഞാൻ ക്രിസ്ത്യൻ ആണ്, ഞാൻ പറഞ്ഞത് ഞാൻ കാത്തലിക് ആണ്, ശശി ഹിന്ദു ആണ്. ഞാൻ വളരെ യാഥാസ്ഥികമായിട്ടുള്ള ഒരു കാത്തലിക് ഫാമിലി നിന്ന് വന്നതാണ്. അതുകൊണ്ട് എന്റെ വീട്ടിലത്തെ ഞങ്ങള് ട്രെയിനിൽ കണ്ട് പരിചയപ്പെട്ട് ഇഷ്ടമായി കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ആൾക്കാരാണ്. കണ്ട ഉടനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നല്ല, ശശിയുടെ അച്ഛനൊക്കെ കുറച്ചുകൂടെ ഒരു ഫോർവേഡ് തിങ്കിങ് ആയിരുന്നു. അതുകൊണ്ട് ശശിയുടെ അച്ഛനൊന്നും വലിയ ഇതും ജാതിയിലും മതത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ശശിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ, അമ്മ നല്ല റിലീജിയസ് ആയിട്ടുള്ള ആളാണ് ശശിയുടെ അമ്മ, പക്ഷെ എന്നാലും മോനോടുള്ള സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കും അമ്മയ്ക്ക് അങ്ങനെ അവർക്ക് ശശിയുടെ വീട്ടിൽ വലിയ എതിർപ്പുണ്ടായിരുന്നില്ല. എന്റെ വീട്ടിൽ നല്ല എതിർപ്പുണ്ടായിരുന്നു, അച്ഛനും അമ്മയ്ക്കും ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും എല്ലാവർക്കും നല്ല എതിർപ്പുണ്ടായിരുന്നു. ഞാനെന്ന് ആലോചിച്ചപ്പോ വിചാരിച്ചു എന്റെ കല്യാണം ഇനി വേറെ ആരെ അഫക്ട് ചെയ്യാനില്ല, ഞാനൊന്നുമില്ല,
നല്ലൊരു തിങ്കിങ് ആണ്.
അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് വന്ന് ഞാനിനി ഒരു പക്ഷെ ഒരു മൂത്ത കുട്ടിയാണെ അങ്ങനെ വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ അനിയത്തിമാരുടെ കല്യാണം വരുമ്പോ അതിന് ബുദ്ധിമുട്ട് വരുമോ എന്നൊക്കെ ആലോചിക്കുമെന്ന് അറിയില്ല. ശശിയുടെ തന്നെ കല്യാണം കഴിക്കാൻ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിരുന്നു, ശശിയുടെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞിട്ട് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. കാരണം അടുത്ത് നാട്ടിലിങ്ങനെ അറേഞ്ച് മാരേജ് ഒക്കെ വരുമ്പോ അങ്ങനെയാണല്ലോ, ഒറ്റ ബ്രദർ ഉണ്ടായിരുന്നു പോയിട്ട് വേറെ ജാതിയിൽ നിന്ന് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാല്. എനിവേ അങ്ങനെയാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ വീട്ടിലെ എതിർപ്പൊക്കെ മാറി കേട്ടോ. കല്യാണം എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ ശശിനെ നല്ല ഇഷ്ടമായിരുന്നു കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോ. പക്ഷെ കല്യാണം വരെ വേറൊരു അന്യജാതി എന്നുള്ള ഒരാളെന്നുള്ളതുണ്ടല്ലോ. ശശിയുടെ പാരന്റ്സിനെ പിന്നെ അവർക്ക് ഞാൻ മോളെ പോലെ തന്നെയായിരുന്നു.
അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സാഹചര്യം,
87 കല്യാണം കഴിച്ചതാണ്.
ഇപ്പോഴൊക്കെ കുറച്ചും കൂടെയൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ സൊസൈറ്റിയും കമ്മ്യൂണിറ്റിയും ഫോർവേഡ് ആയിട്ടുണ്ടാവണം. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അത്
ഡിഫറെന്റ് ആണ്
സിറ്റുവേഷൻ. ഇപ്പം നിങ്ങൾ ഇവിടെ കുടുംബമായിട്ട് സെറ്റിലാണോ?
അതെ.
ആരെങ്കിലും ഈ ഫീൽഡിൽ ഉണ്ടോ ഫാമിലിന്ന്?
എന്റെ മക്കളിലാരുമില്ല, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്, രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ്. ഇളയാൾക്ക് ശരിക്കും മെഡിസിന് കിട്ടിയിരുന്നു, പക്ഷെ അപ്പോഴേക്കും അവന് അത് കിട്ടുന്നതിന്റെ അപ്ലൈ ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ എന്നെ കൊണ്ടൊക്കെ പ്രോമിസ് ചെയ്യിച്ചിരുന്നു, കിട്ടിയാലും പോകണ്ടെന്നുണ്ടെങ്കിൽ പോവാൻ സമ്മതി, പോകാതിരിക്കാൻ പറ്റണം, ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യരുതെന്നൊക്കെ. ഞാൻ ഇത്തിരി ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്യാനൊക്കെ നോക്കിയിരുന്നു, ഒരു കൊല്ലം പോയി നോക്കുന്നൊക്കെ. രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആണ്, ഒരാള് ഇവിടെ തന്നെ ന്യൂസിലൻഡ് എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നു, ഇവിടെ വെസ്റ്റ് ഹാർബറിൽ വൈഫ് രേവതിയായിട്ട് താമസിക്കുന്നു. ഇളയാള് ന്യൂകാസിലാണ് ഓസ്ട്രേലിയയില്, അവനും വൈഫും ഇപ്പൊ ഒരു ചെറിയ കുട്ടിയുണ്ട്, അവര് അവിടെ സെറ്റിൽഡ് ആണ്. എന്റെ വീട്ടില് കുറച്ചു പേരുണ്ട്, ഞാൻ പറഞ്ഞല്ലോ എന്റെ ചേച്ചിയുണ്ട് പ്രൊഫഷനില്, പിന്നെ സെക്കൻഡ് ജനറേഷനിൽ കുറെ പേരുണ്ട്, എന്റെ ബ്രദേഴ്സിന്റെ മക്കള് സിസ്റ്റേഴ്സിന്റെ മക്കളൊക്കെ കുറെ പേര് ഡോക്ടേഴ്സ് ഉണ്ട്.
അപ്പൊ ആ ഫാമിലിയിലെ ഒരു മുതിർന്ന ഡോക്ടർ എന്നുള്ള നിലയ്ക്കും ഒരു ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് എന്നുള്ള നിലയ്ക്കും ചെറിയ തലമുറയിലെ കുട്ടികളും ഇപ്പം നിങ്ങളെ വിളിച്ച് സംശയം ചോദിക്കുകയോ അങ്ങനെയൊക്കെയുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നൊക്കെ ഒരു ട്രെൻഡ് ഉണ്ടോ ഇപ്പോ?
ചിലതൊക്കെ നീസൊക്കെ ചിലപ്പോ അവര് സ്പെഷ്യാലിറ്റി തെരഞ്ഞെടുക്കുമ്പോ അവരിതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓരോരുത്തരും അവരുടെ പഠിക്കുന്ന സമയത്തെ പഠിച്ചു കഴിഞ്ഞുള്ളതും ഒക്കെ നോക്കിയിട്ടാണ്. വേറെ ആരും ഓങ്കോളജി എടുത്തിട്ടില്ല കേട്ടോ, ഞാൻ പലരെയും എൻകറേജ് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞിരുന്നൊരു ഒരു നീസുണ്ട് റേഡിയോളജി എടുത്തിരിക്കണം, റേഡിയോളജിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ അവൾ ഇങ്ങനെ റേഡിയോളജി എടുക്കാന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞിരുന്നേ ഓങ്കോളജി എടുക്കും, ഏറ്റവും അധികം റിസർച്ച് നടക്കുന്ന ഒരു ഏരിയ ഓങ്കോളജിയാണ്, ഒരു 30 ഇയേഴ്സ് ഓങ്കോളജിയുടെ, നമ്മളുടെ കാലത്ത് മാറുമെന്നറിയില്ല, പക്ഷെ ഓങ്കോളജി മുഖച്ചായൊക്കെ ഒരു 30 ഇയേഴ്സിൽ നല്ലോണം മാറും. അതെടുക്കും, വളരെയധികം റിവാർഡിങ് ആയിട്ടുള്ളൊരു ജോബാണ്. പിന്നെ ക്ലിനിക്കൽ ട്രയൽസിന് റിസർച്ചിനൊക്കെ നല്ല സ്കോപ്പ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എനിവേ ഷീ ലൈക് റേഡിയോളജി, അങ്ങനെ എടുത്തു. വേറെ ആരും ഓങ്കോളജി എടുത്തിട്ടില്ല. നമ്മളുടെ ഇപ്പൊ ഈ നമ്മളുടെ റൊട്ടേഷന് വരുന്ന ട്രെയിനീസ് ഒക്കെ ഉണ്ടല്ലോ രജിസ്ട്രാർസ്, അവര് വരുമ്പോഴും ആറ് മൂന്ന് രണ്ടാഴ്ചക്ക് റൊട്ടേഷന് വരുമ്പോൾ നമ്മളിങ്ങനെ എൻകറേജ് ചെയ്ത് നോക്കും. കാരണം എന്താ പറയുക, ഞാൻ ജെനുവിൻ ആയിട്ട് വിശ്വസിക്കുന്ന ഓങ്കോളജി വളരെയധികം ചേഞ്ച് ചെയ്ത് ഡേ ടു ഡേ ബേസിസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്ന കാലത്ത്, ഞാനിവിടെ പഠിക്കുന്ന കാലത്ത് 2003-04 പഠിക്കുന്ന കാലത്ത്, പഠിച്ചപ്പോഴുമല്ല കൺസൾട്ടന്റ് ആയ സമയത്തും, ഫോർ എക്സാമ്പിൾ ഒരു മെലനോമ പേഷ്യന്റ് ഒക്കെ വന്നാൽ, ഒരു അഡ്വാൻസ് മെലനോമ പേഷ്യന്റ് വന്നാൽ അന്ന് നമ്മൾ ഭയങ്കര പെസിമിസ്റ്റിക് ആണ്. കാരണം അന്ന് നമുക്കൊരു കീമോതെറാപ്പി ഉള്ളു അവർക്ക് കൊടുക്കാൻ, അതിന് വലിയ ചാൻസ് ഒന്നുമില്ല റെസ്പോൺസ്. അഡ്വാൻസ് മെലനോമ മിക്കവരും ഒരു ഒരു കൊല്ലത്തില് ദേ ഡോണ്ട് ലിവ് മോർ ദാൻ 1 ഇയർ. ഇപ്പൊ പക്ഷെ ഒരു 5-6 കൊല്ലം മുന്നേ ഇമ്മ്യൂണോതെറാപ്പി വന്നു മെലനോമയ്ക്ക്. അതൊരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ്. ആൾക്കാര് 10 ഇയേഴ്സും ബിയോണ്ട് ഒക്കെ ലിവ് ചെയ്യുന്നുണ്ട് ഒരു ക്രോണിക് കണ്ടീഷൻ പോലെ. ഞാനിങ്ങനെ ഒരു ഏർലി സ്റ്റേജിൽ റെക്കഗ്നൈസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ബ്രസ്റ്റ് ക്യാൻസറും ഗ്യാസ്ട്രോ ഇൻ്റെസ്റ്റൈനൽ ക്യാൻസറാണ്. ഏർലി സ്റ്റേജസ് ആണെങ്കിൽ ഒരു 50-70% ഗെറ്റ്സ് ക്യൂർഡ്. അവര് വരുന്നു, ട്രീറ്റ്മെന്റ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്യണം. അവരെ സർജൻസ് പിന്നെ കൊല്ലം കൊല്ലം സ്കാൻ ചെയ്യണം, 5 കൊല്ലം കഴിയുമ്പോൾ ഡിസ്ചാർജ് ചെയ്യണം. ദേ ലിവ് ആൻഡ് ലീഡ് എ നോർമൽ ലൈഫ്. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ് ക്യാൻസർ തന്നെ ഞാൻ പറയും പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ അങ്ങനെ ഹോപ്പ് ലൂസ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ എയിം എന്ന് വെച്ചാൽ നമ്മളൊരു ഷോർട്ട് ടേം ഗോൾ വെക്കണം. നമുക്ക് ഇപ്പോഴത്തെ ഗോൾ 6 മാസം ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ ഒരു ഹോളിഡേ എടുക്കണം എന്നോ എന്തെങ്കിലും ആയിരിക്കണം. നമുക്കൊരു ബെസ്റ്റ് കേസ് സിനാറിയോ ചിലതിൽ 5 കൊല്ലം എന്നൊക്കെയാണ് ഇപ്പത്തെ. അത് നമ്മൾ പക്ഷെ കറന്റ് ട്രീറ്റ്മെന്റ് വെച്ച് പറയുന്നതാണ്. 5 കൊല്ലത്തിൽ ഇതായിരിക്കണം എന്നല്ല ട്രീറ്റ്മെന്റ്. അടുത്ത 3 കൊല്ലത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ട്രീറ്റ്മെന്റ് വരാൻ മതി. അപ്പൊ ഇഫ് യു ആർ സ്റ്റിൽ അലൈവ് അതൊന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യം. എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങേരില്ല കേട്ടോ, ഒരു 40-45 വയസ്സുള്ള ഒരു യങ് ഫാദർ. കാരണം എനിക്ക് ഓർമ്മയുള്ളത് ഒരു ക്രിസ്മസ് ടൈം എന്തോ ഒരു ഇതുണ്ട് മർഫീസ് ലോ പോലെ. ക്രിസ്മസ് ടൈമിനടുത്ത് വളരെ സിക്ക് ആയിട്ടുള്ള പേഷ്യൻസ് വരും. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പബ്ലിക്കിൽ കണ്ടതാണ് കേട്ടോ, ഞാൻ പബ്ലിക്കിലും പ്രൈവറ്റിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ക്രിസ്മസ് ടൈമില് നമ്മള് റെഫർ ചെയ്ത് കണ്ടപ്പം ഈ യങ്ങർ ആയതുകൊണ്ട് നമ്മള് അയാളുടെ അപ്പോയിന്റ്മെന്റ് യങ്ങർ ആണെന്ന് മാത്രമല്ല, ഹി ഹാസ് ലോസ്റ്റ് അറൌണ്ട് ഒരു 20 കിലോയോളം 3 മാസത്തിൽ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് ഭയങ്കര സിക്കായിട്ടുള്ള. അപ്പൊ നമ്മളൊരു 1-2 ആഴ്ചക്കുള്ളിൽ ട്രീറ്റ്മെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല, ഹിൽ ബി ടു സിക്ക്. അപ്പൊ നമ്മള് എന്താ മൈക്രോ മാനേജ് ഒക്കെ ചെയ്തിട്ടൊരു സ്പേസ് ഉണ്ടാക്കി കണ്ടതാണ്. അപ്പൊ ആ പേഷ്യന്റിനെ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഒരു 4 ആഴ്ചത്തെ ട്രീറ്റ്മെന്റിൽ നമുക്കൊരു ചേഞ്ച് കിട്ടുകയാണെങ്കിൽ വീക്കാൻ എന്താ പറയാ ഒരു പോസിറ്റീവായിട്ട് നോക്കാം. ഇപ്പൊ 4 ആഴ്ച ഒരു 2 ട്രീറ്റ്മെന്റിൽ റെസ്പോൺസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് നിർത്തേണ്ടി വരുന്നു. അപ്പൊ അയാളെ ക്യാൻസറിനൊരു മ്യൂട്ടേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ വീണ് ടെസ്റ്റ് ചെയ്തപ്പോ അതിന് പറ്റിയൊരു മരുന്ന് ഉണ്ടായിരുന്നു. അതായത് പ്രൈവറ്റിലാണ് ചെയ്തത്, പക്ഷെ കീമോ ഒക്കെ പബ്ലിക്കില്. എനിവേ അങ്ങനൊരു നമ്മള് മാക്സിമം 6-12 മന്ത്സ് എന്ന് പറഞ്ഞ ആളൊരു 6-7 കൊല്ലം ജീവിച്ചു കേട്ടോ. 6-7 കൊല്ലം ജീവിച്ചു എന്ന് മാത്രമല്ല, ഹി വാണ്ടഡ് ടു മേക്ക് മെമ്മറീസ് ഫോർ ഹിസ് ചിൽഡ്രൻ. അപ്പൊ അയാൾ അങ്ങനെ വലിയൊരു അഡ്വഞ്ചറിസ്റ്റ് ആളൊന്നും ആയിരുന്നില്ല, പക്ഷെ അങ്ങനെ കുട്ടികൾക്ക് മെമ്മറി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് പാരാഗ്ലൈഡിങ് സ്കൈ ജമ്പിങ് അതേ ഇതെന്നൊക്കെ പറഞ്ഞ് പലതും ചെയ്ത് ഫോട്ടോസൊക്കെ ഇങ്ങനെ അയക്കും. അങ്ങനെ അവിടെ പോയതും ഇവിടെ പോയതും അത് ചെയ്തതും ഇത് ചെയ്തതും ഒക്കെ. പിന്നെ അങ്ങനെ സെലിബ്രന്റായി, മാരേജ് സെലിബ്രന്റായിട്ട് അങ്ങനെ ബ്രദറിനെ മാരി ഓഫ് ചെയ്തു. എന്നിട്ട് ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഹി വാസ് വെരി ഗുഡ്. ആദ്യത്തെ ഡയഗ്നോസിസ് കഴിഞ്ഞ ട്രീറ്റ്മെന്റ് അങ്ങനെ നല്ലോണം സ്റ്റെബിലൈസ് ചെയ്യൊക്കെ ചെയ്തു. അപ്പൊ ആദ്യത്തെ കൊല്ലം അങ്ങനെ എനിക്കൊരു ക്രിസ്മസ് കാർഡ് അയച്ചിട്ട് പറഞ്ഞു, ഐ വിൽ ബി സെൻഡിങ് യു എ ക്രിസ്മസ് കാർഡ് എവറി ഇയർ എന്ന്. അങ്ങനെ എല്ലാ കൊല്ലവും അങ്ങനെ എനിക്ക് ക്രിസ്മസ് കാർഡ് അയക്കുമായിരുന്നു. പിന്നെ കുറെ കൊല്ലം കഴിഞ്ഞ് ഹിസ് ട്രീറ്റ്മെന്റ് കെയിം ടു ആൻ എൻഡ്. വേറെ നമ്മള് സെക്കൻഡ് ലൈനും തേർഡ് ലൈനും ഒക്കെ നോക്കി, അതൊക്കെ കഴിഞ്ഞപ്പോ ഒരു സ്റ്റേജ് എത്തിയപ്പോ പിന്നെ ട്രീറ്റ്മെന്റ് കൊണ്ട് വലിയ ഗുണമില്ലാതായി. അപ്പൊ നമ്മള് ട്രീറ്റ്മെന്റ് നിർത്താൻ പറഞ്ഞു. ട്രീറ്റ്മെന്റ് നിർത്തി കഴിഞ്ഞൊരു മൂന്നാല് മാസം കൂടെ അങ്ങേര് ജീവിച്ചു. അപ്പൊ മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങയുടെ വൈഫ് വിളിച്ചു പറഞ്ഞു. പക്ഷെ നെക്സ്റ്റ് ഇയറിൽ എനിക്ക് വീണ്ടും ഒരു ക്രിസ്മസ് കാർഡ് കിട്ടി ഇങ്ങനെ. അപ്പൊ ഞാന് എനിക്ക് ശരിക്കും ഭയങ്കര അതിശയില്ല, പോയിട്ട് നമ്മുടെ നഴ്സിന്റെ അടുത്ത് ചോദിച്ചേ ഇങ്ങനെ പേര് വന്ന് ഇങ്ങനെ മരിച്ചിരുന്നില്ലേ കഴിഞ്ഞ പോലെ നമ്മളുടെ അടുത്ത് മരിച്ചു
എന്നൊക്കെ.
അങ്ങനെ അങ്ങയുടെ വൈഫിനോട് മറ്റോ പറഞ്ഞു. ഞാൻ രണ്ടു കൊല്ലം കൂടി എനിക്ക് ക്രിസ്മസ് കാർഡ് വന്നു അങ്ങേരുടെ മരുന്ന്. പക്ഷെ അത് കിട്ടുമ്പോ ഞാൻ വിചാരിക്കും അങ്ങനെ മരിച്ചു കഴിഞ്ഞെങ്കിലും എന്താണ് ഹിസ്റ്ററി ഹാഡ് ദ ലാസ്റ്റ് ലാഫ്.
നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം എഫ് എമ്മിന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. ഇതിൽ കൺസൾട്ടന്റ് ഓൺകോളജിസ്റ്റായ ഡോക്ടർ റീത ശശിധരനുമായുള്ള സംഭാഷണം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൗസ് ബേ, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 0921-84000. Oro yatrayum oru anugrahamana. Sahiyon Tours and Travels.
Vishwas Foods. Ningal New Zealandil evideyanengilum ningalude tottadutha grocery kadayil nammude Kerala thanimeyil Kottayathu ninnulla Vishwas ulpannangal labhyamana. Vyathyasthathakalere swadilum munpil. Vishwas Foods.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്യൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇമോഷണലായിട്ടുള്ള ഒത്തിരി സിറ്റുവേഷൻസിൽ കൂടെ പോകുന്നുണ്ടായിരിക്കും അല്ലേ? വേറെ മറക്കാനാവാത്ത ഇതുപോലെ ടച്ച് ചെയ്തിട്ടുള്ള അനുഭവങ്ങള് പങ്കുവെക്കാനുണ്ടോ ഞങ്ങളോട്?
എനിക്ക് എന്റെ ഒരു എന്താ ഒരു പെറ്റ് ഏറിയാണ് ക്യാൻസർ ഇൻ പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഈ പ്രഗ്നന്റ് വിമന് ചിലപ്പോ ക്യാൻസർ വരും പ്രഗ്നന്റ് ടൈമില്. ബ്രസ്റ്റ് ക്യാൻസർ വൺ ഓഫ് ദ കോമണസ്റ്റ് ആണ് പ്രഗ്നൻസിയിൽ വരുന്നത്. അപ്പൊ പ്രഗ്നൻസിയിൽ ക്യാൻസർ വരുമ്പോ അതിന്റെ ട്രീറ്റ്മെന്റ് കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഒന്നാമത് ഡയഗ്നോസ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആവും. ഈ പ്രഗ്നൻസിയിൽ ബ്രസ്റ്റ് ചേഞ്ചസ് ഒക്കെ വരുന്നത് കൊണ്ട് ലംബ് ഫീൽ ചെയ്യില്ല. പിന്നെ അതൊന്നും ഈ മാമോഗ്രാം ഏജിലുള്ള ആൾക്കാരല്ലല്ലോ, 30 വയസ്സും 35 വയസ്സൊക്കെ ഉള്ള 20 വയസ്സിലൊക്കെ ഉള്ള സ്ത്രീകളായിരിക്കുമല്ലോ. അപ്പൊ പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത്, പണ്ട് മെഡിക്കൽ കോളേജിലൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മൾ പ്രഗ്നന്റ് ആയ വിമന് കീമോ കൊടുക്കാറില്ല. പക്ഷെ ഇപ്പൊ പ്രഗ്നൻസിയിൽ നമ്മൾ കീമോ കൊടുക്കും കേട്ടോ. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ കൊടുക്കില്ല, ആദ്യത്തെ 12 ആഴ്ച കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാരെ ട്രീറ്റ് ചെയ്യണ പോലെ. പക്ഷെ എന്നാലും അത് നല്ലോണം കെയർ എടുത്ത് ചെയ്യേണ്ടതാണ്. കാരണം അതിന്റെ ഈ സപ്പോർട്ടീവ് മെഡിക്കേഷൻ കൊടുക്കണ ചിലതൊന്നും പ്രഗ്നൻസി കൊടുക്കാൻ പറ്റില്ല. റേഡിയേഷൻ ആ ടൈമിൽ പറ്റില്ല, ചില ഇൻവെസ്റ്റിഗേഷൻസ് പറ്റില്ല. പക്ഷെ ഇവരെ ട്രീറ്റ് ചെയ്തിട്ട് മോസ്റ്റ്ലി അത് സക്സസ്ഫുൾ ആവും. ഇനിയിപ്പൊ ഞാൻ ഫാങ്കരയിൽ വർക്ക് ചെയ്യുന്ന, ഇവിടെ ഫാങ്കരയിൽ പണ്ട് ഓങ്കോളജി ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ 2006 കൺസൾട്ടന്റ് ആയപ്പോ ആദ്യത്തെ 2 കൊല്ലം ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഫാങ്കരയിൽ പോയിട്ട് അവിടുത്തെ ഓങ്കോളജി പേഷ്യൻസിനെ കാണുമായിരുന്നു. അപ്പൊ അവിടെ പണ്ടൊന്നും അങ്ങിപ്പോ പ്രഗ്നന്റ് ആയിട്ടുള്ള അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഓങ്കോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പ്രഗ്നന്റ് ആയ വിമൻ ഒന്നും അധികം അബോർട്ട് ചെയ്യും, അവര് പ്രഗ്നൻസിയില് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാൻ നിൽക്കില്ല. എനിവേ ഞാൻ അവിടെ ചെന്ന് ഒരു തവണ റെഫർ ചെയ്തത് ഒരു പ്രഗ്നന്റ് ഗേളിനെ, ഒരു ആ സർജൻ വിളിച്ചു പറഞ്ഞു ഷീസ് തിങ്കിങ് ഓഫ് അബോർട്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഇഫ് ഷീ ഡസൻ വാണ്ട് ടു അബോർട്ട് അബോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാം, എന്തായാലും കാണാന്ന് പറഞ്ഞിട്ട് അവരെ റിവ്യൂ ചെയ്ത് ആൻഡ് അവർക്ക് അബോർട്ട് ചെയ്യണമെന്നില്ല, ബട്ട് ഇങ്ങനെ എന്താ പറയാ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് നാച്ചുറലി അവർക്കും ഈ ക്യാൻസറിന്ന് മരിക്കണ്ട, ക്യാൻസർ ട്രീറ്റ്മെന്റ് എടുക്കണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ക്യാൻസർ ട്രീറ്റ്മെന്റ് നമുക്ക് സർജറി ചെയ്തോളൂ, ക്യാൻസർ ട്രീറ്റ്മെന്റ് നമുക്ക് 12 ആഴ്ചയാകുമ്പോൾ തുടങ്ങാന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി. ഷീ ഹാഡ് എ ലൈവ് ബേബി, സമ്മർ റോസ് എന്നാണ് കൊച്ചിന്റെ പേര്.
സമ്മറിലാണോ?
സമ്മറിലുണ്ടായ കുട്ടിയാണ്. എന്നിട്ട് ആ കുട്ടിയുടെ ഫോട്ടോസ് അയക്കുമായിരുന്നു എപ്പോഴും, ഒരു 4-5 കൊല്ലം വരെ ആ കൊച്ചിന്റെ ഫോട്ടോസ് അയക്കുമായിരുന്നു എല്ലാ ബർത്ത്ഡേക്കും ഈ ലേഡി.
അപ്പൊ ക്യാൻസറും ക്യൂറായി, കുട്ടിയും കിട്ടി.
കുട്ടിയും കിട്ടി. അങ്ങനെ കുറെ പേരുണ്ട് കേട്ടോ ക്യാൻസർ പ്രഗ്നൻസി ടൈമില് ട്രീറ്റ് ചെയ്തിട്ട്. എന്റെ അതൊരു എന്താ പറയാ, അതൊരു ഭയങ്കര ഒരു നമ്മളുടെ ഒരു ഹാർഡ് എന്താ പറയാ
സാറ്റിസ്ഫാക്ഷൻ ആണ്,
ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അത് കാണുന്നത്.
ഇപ്പം റീത്ത പറയുകയുണ്ടായി, കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഓൺകോളജി ട്രീറ്റ്മെന്റിൽ തന്നെ വളരെയധികം അഡ്വാൻസ്മെന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ കീമോതെറാപ്പി, അത് ഇമ്യൂണോതെറാപ്പി, ഹോർമോൺ തെറാപ്പി, പലതരം അഡ്വാൻസ്മെന്റ് ഉണ്ടാകുന്ന ഒരു മേഖലയാണ് ഓൺകോളജി എന്ന് പറഞ്ഞു.
മേഖലയാണ്
ഏറ്റവും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ട്രീറ്റ്മെന്റ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പൊ പേഷ്യൻസിന് പണ്ട് കാലത്ത് ഒരു പക്ഷേ ക്യാൻസർ ആണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു റെസ്പോൺസ് ഇന്നും അത്രയും ഇന്റൻസിറ്റിയിൽ പേഷ്യൻസ് കാണുന്നുണ്ടോ, അതോ ട്രീറ്റ്മെന്റ് അഡ്വാൻസ്ഡ് ആണ് എന്റേത് ക്യൂർ ചെയ്യാം എന്നുള്ളൊരു ചിന്താഗതിയാണോ ഇന്ന് പേഷ്യൻസിന് ഉണ്ടാകുന്നത്?
എനിക്ക് തോന്നുന്നു ക്യാൻസർ ഡയഗ്നോസിസ് എന്ന് പറയുമ്പം ആദ്യമുള്ള റിയാക്ഷൻ പണ്ടും ഇന്നും ഒരേപോലെ തന്നെയാണ്. കാരണം ആ അസുഖത്തിനോടൊരു പേടി എല്ലാവർക്കും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവര് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പം അന്നത്തെ അവരുടെ എന്താ പണ്ടത്തെ ഔട്ട്ലുക്കും ഇപ്പോഴത്തെ ഔട്ട്ലുക്കും People know that they can live a normal life നോക്കിയുള്ള അതില്, എന്നാലും ആ ഒരു പേടി മാറാൻ കുറച്ച് കാലം എടുക്കും. പിന്നെ എല്ലാവരും പറയും നമ്മള് ട്രീറ്റ്മെന്റ് കഴിയും പറയുന്നതോ ഈ അസുഖം മാറിക്കഴിഞ്ഞാലും അത് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യാൻ പോകുമ്പോഴും ഒരു തവണ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൊല്ലത്തേക്കിന് ആൾക്കാർക്ക് നല്ല പേടിയാണ്. നമ്മൾ പറയും ആൾക്കാരോട് നിങ്ങൾക്ക് ജസ്റ്റ് ക്യാൻസർ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് ഇനി വരുന്ന അസുഖങ്ങൾ മുഴുവൻ ക്യാൻസറിന്റേതായിരിക്കില്ലോ. ഒരു ചുമ വരുമ്പം ആൾക്കാർക്ക് സാധാരണ വരുന്ന ഒരു ഫ്ലൂ ആയിരിക്കും നിങ്ങൾക്കും വരുന്നത്, പക്ഷെ അത് നാച്ചുറലി നമ്മൾക്കാണെങ്കിലും തോന്നുമായിരിക്കും. അത് കഴിഞ്ഞ് എന്ത് വരുമ്പോഴും കുറച്ചു കാലത്തേക്കിന് ആൾക്കാർക്ക് പേടിയാണ്. അവരിങ്ങനെ നമ്മളെ ഇടയ്ക്ക് വിളിക്കും, എനിക്ക് കഴിഞ്ഞ ആഴ്ച അത് സാധാരണ പോലെ ഒന്ന് ബാക്ക് സ്പ്രെയിൻ ചെയ്തായിരിക്കും, എനിക്ക് ബാക്ക് പെയിൻ വന്നു, എന്റെ ക്യാൻസർ ബാക്കിലേക്ക് പോയതാണോ എന്ന നല്ല പേടിയാണ്. അത് ആ ഒരു എന്താ പറയാ പേടി മാറാൻ കുറച്ച് നാളെടുക്കും. പിന്നെ ട്രീറ്റ്മെന്റ് ഇമ്യൂണോതെറാപ്പി നല്ലൊരു അഡ്വാൻസ്മെന്റ് ആണ്. അതേപോലെ ഒരു ഇപ്പോ ഒക്കെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ഒരു ഈ ആന്റിബോഡിയും കീമോതെറാപ്പിയും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഒരു ADC എന്ന് പറഞ്ഞിട്ട്, അത് നല്ലോണം ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെന്റിലും സ്റ്റമക് ക്യാൻസർ ട്രീറ്റ്മെന്റിലൊക്കെ. പിന്നെ ചെറിയ കാര്യങ്ങളൊക്കെ നല്ല ഡിഫറൻസ് വരുത്തും. നമുക്ക് പണ്ടേ അറിയായിരുന്നു ഈ എക്സസൈസ് ക്യാൻസർ പേഷ്യൻസിന്, എക്സസൈസ് സാധാരണ മനുഷ്യർക്കും നല്ലതാണ്, ജനറൽ ഹെൽത്ത് ബെനഫിറ്റ് ഉണ്ടല്ലോ. എന്താ പറയാ ഹാർട്ട് കണ്ടീഷൻസ് കുറയ്ക്കും, സ്ട്രോക്കിന്റെ റിസ്ക് കുറയ്ക്കും, ഡയബറ്റീസിന്റെ ഇത് കുറയ്ക്കും എന്നൊക്കെയുള്ള ജനറൽ ഹെൽത്ത് ബെനഫിറ്റ് ഉണ്ടല്ലോ. ആ ജനറൽ ഹെൽത്ത് ബെനഫിറ്റിനേക്കാളും കൂടുതലായിട്ട് ക്യാൻസർ പേഷ്യൻസിന് എക്സസൈസ് കൊണ്ട് ഒരു ബെനഫിറ്റ് ഉണ്ടെന്ന് നമുക്കൊരു വൈഡ്ലി ഒരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഈ അടുത്ത് ഈ ജൂണിൽ ഒരു ട്രയല് പ്രസന്റ് ചെയ്യുന്നു, ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ട്രയല്. അതിലെന്താന്ന് വെച്ചാല് ഈ കോളൻ ക്യാൻസർ വന്നിട്ട് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ പേഷ്യൻസിനെ അതിൽ 50% പേരെ 3 കൊല്ലത്തേക്കിന് ഒരു സ്ട്രക്ചേർഡ് എഞ്ചിനീയറിംഗ് ഇത് എക്സസൈസ് പ്രോഗ്രാം, ബാക്കി 50%ന് ഹെൽത്ത് എഡ്യൂക്കേഷൻ മാത്രം. അവർക്ക് വേണേ എക്സസൈസ് ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട, മറ്റൊരു സ്ട്രക്ചർ. അത് കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞ് നോക്കിയപ്പം ഈ സ്ട്രക്ചേർഡ് എക്സസൈസ് പ്രോഗ്രാമിന് പോയവർക്ക് 7% മോർ വേർ അലൈവ്, അതായത് 7% ഇംപ്രൂവ്മെന്റ് ഇൻ സർവൈവൽ ആണ് വേറൊന്നും ചെയ്യാത്തതിന്, ഈ എക്സസൈസ് കൊണ്ട് മാത്രം. അങ്ങനെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ വളരെയധികം ബെനഫിറ്റ് ഉണ്ടാവുന്നുണ്ട് ചെറിയ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട്.
അപ്പൊ റീത്ത ഇപ്പൊ പറയുന്നതിൽ നിന്ന് മനസ്സിലായത് എക്സസൈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ പേഷ്യന്റ് ആകുന്നതിന് മുമ്പും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ എനിക്ക് പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഇവിടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം ഉണ്ട്, പ്രൈവറ്റ് ഹെൽത്ത് സിസ്റ്റം ഉണ്ട്. നമ്മളൊരു പേഷ്യന്റായിട്ട് പോകുന്നു, നമുക്ക് ചിലപ്പോൾ സെക്കൻഡ് വിസിറ്റിന് സെയിം ഡോക്ടറെ നമുക്ക് കാണാൻ ചാൻസ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അതൊരു ഇപ്പം ബിസിനസ്സിലാണെ നമ്മൾ പറയും ബിസിനസ് കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പേഷ്യന്റിന് ഒരു കണ്ടിന്യൂവിറ്റി എപ്പോഴും നല്ലതാണ്. നമ്മൾ ഒരിക്കലും ഒരു ഡോക്ടറെ കണ്ടു, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം മനസ്സിലാവുന്നു, പിന്നീടും കാണുമ്പോൾ ആ ഒരു കണക്ഷൻ കിട്ടുന്നു. അതിനെക്കുറിച്ച് എന്താണ് രണ്ട് പബ്ലിക്കിലും പ്രൈവറ്റിലും വർക്ക് ചെയ്യുന്ന ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് റീത്തയ്ക്ക് പറയാനുള്ളത്?
കണ്ടിന്യൂറ്റി ഓഫ് കെയർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പേഷ്യന്റിനും അതെ, അതേപോലെ തന്നെ ഡോക്ടേഴ്സിനും അതെ. ട്രീറ്റ്മെന്റ് നമ്മൾ പബ്ലിക്കിലും പ്രൈവറ്റിലും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അവൈലബിൾ ഡ്രഗ് ആണെങ്കിൽ സെയിം ട്രീറ്റ്മെന്റ് തന്നെയാണ്. പ്രൈവറ്റിൽ വരുന്നവര് അധികം പേരും മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ട് വെയിറ്റിംഗ് ലിസ്റ്റ് ഒന്നും ഇല്ലാതെ വരാം, അവർക്ക് ചൂസ് ചെയ്യുന്ന ഡോക്ടറെ കാണാമെന്ന് പറഞ്ഞു വരുന്നതാണ്. അല്ലെ, പിന്നെ ചില അൺഫണ്ടഡ് ഡ്രഗ്സ് നമുക്ക് പബ്ലിക്കിൽ കൊടുക്കാൻ പറ്റില്ല, അവർ പേ ചെയ്യുകയാണെങ്കിൽ പോലും കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് അവെയിൽ ചെയ്യാനും അവർക്ക് പ്രൈവറ്റിൽ വരേണ്ടി വരും. കണ്ടിന്യൂറ്റി ഓഫ് കെയർ നമുക്ക് പബ്ലിക് സിസ്റ്റത്തിന്റെ പ്രഷർ കാരണമാണ് അത് എന്താ പറയാ, നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. അതിനുവേണ്ടി ഇന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റും നമ്മുടെ സ്കെഡ്യൂളേഴ്സും ഒക്കെ. നമ്മളൊരു പ്രൈമറി കൺസൾട്ടന്റിനെ വെക്കണം, പറ്റുന്നിടത്തോളം അവരുമായിട്ട് ബുക്ക് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. പിന്നെ ടീച്ചിങ് ഹോസ്പിറ്റലാണ് ഓക്ലൻഡ് ഹോസ്പിറ്റലൊക്കെ. അപ്പം ഒബ്വിയസ്ലി ട്രെയിനീസിനും രജിസ്ട്രാർസിനും ഒക്കെ പേഷ്യന്റിനെ കാണേണ്ടി വരുമല്ലോ. നമ്മളൊരു ടീമായിട്ടാണ് വർക്ക് ചെയ്യണത്. പിന്നെ ആൾക്കാരുടെ ലീവ്, കോൺഫറൻസ്, അങ്ങനെ പല ചലഞ്ചസ് വരുമ്പോൾ ഇവർക്ക് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പലപ്പോഴും പറ്റാറില്ല. അതിന് അത് നമുക്കും പേഷ്യന്റിന് നല്ലോണം ബുദ്ധിമുട്ടുണ്ടാക്കും, നമുക്കും അത് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കറിയുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമുക്ക് അവർ വരുമ്പം തന്നെ നമുക്ക് ആ കൺസൾട്ടേഷൻ തുടങ്ങാൻ പറ്റും. നമുക്കറിയാത്തൊരു പേഷ്യന്റ് കുറെ നാള്, പുതിയ പേഷ്യന്റ് ആണെങ്കിൽ കുഴപ്പമില്ല, കുറെ നാള് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം കാണുമ്പോൾ നമുക്ക് അവരുടെ ആ എന്താ പറയുക, ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ട്രീറ്റ്മെന്റ് എന്തായിരുന്നു, അതിന്റെ റെസ്പോൺസ് എന്തായിരുന്നു, അവർക്ക് ഇതിന്റെ കോംപ്ലിക്കേഷൻ വന്ന എന്തായിരുന്നു എന്നൊക്കെ ഒരു ഗ്രിപ്പ് കിട്ടാൻ നമുക്ക് തന്നെ ഒരു 10 മിനിറ്റോളം എടുക്കും. അത് കഴിഞ്ഞ് നമുക്കൊരു ബാഡ് ന്യൂസ് കൊടുക്കേണ്ട ഒരു ടൈം ആണെങ്കിൽ, നമ്മൾ അറിയുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ ദേ ഹാവ് റാപ്പോ വിത്ത് യു, നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ എന്താ പറയുക, ആ ന്യൂസ് കൊടുക്കാനോ അത് കൺവേ ചെയ്യാനോ ഒക്കെ കുറെ കൂടെ എളുപ്പമാണ്. നമ്മൾ ആദ്യമായി ഒരു കാണുന്ന ഒരു പേഷ്യന്റിനെ, അവർക്ക് നമ്മൾ പുതിയതാണ്, നമ്മൾ ഒരു ബാഡ് ന്യൂസ് കൊടുക്കുന്ന അത് അവർക്ക് അത് എടുക്കുന്നത് അത് ഭയങ്കര അവർക്ക് ഇമോഷണലി ചലഞ്ചിങ് ആണ്. അത് അതേപോലെ നമ്മൾ ഓൺകോൾ, നമ്മളെ GPs വിളിക്കും ഇങ്ങനെ നമ്മളുടെ മ്യൂച്വൽ പേഷ്യന്റിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനോ, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിൽ അവർ അഡ്മിറ്റഡ് ആകുമ്പം അവിടെ അഡ്മിറ്റിംഗ് ടീമൊക്കെ വിളിക്കും. അപ്പൊ നമ്മള് കുറെ തവണ, നമുക്ക് ഇപ്പൊ പ്രൈവറ്റിലെ എന്റെ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് വിളിച്ചാൽ എനിക്ക് ശരിക്കും കമ്പ്യൂട്ടറിൽ നോക്കേണ്ട കാര്യമില്ല, കാരണം ഐ നോ ദ പേഷ്യന്റ്. നമ്മുടെ ബ്രെയിനിലുണ്ട് അവർക്ക് എന്ത് ക്യാൻസർ ആണ്, അവര് ട്രീറ്റ്മെന്റിൽ എവിടെയാണെന്നൊക്കെ ഉള്ളത് നമുക്കുണ്ട്. അപ്പൊ നമുക്ക് ശരിക്കും ഉടനെ അതേക്കുറിച്ച് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അഡ്വൈസോ ഉത്തരവോ കൊടുക്കാൻ പറ്റും. പബ്ലിക്കിലെ പേഷ്യന്റിനെ ചിലരെ നമുക്കറിയാം കേട്ടോ, കാരണം ചിലരെ നമ്മള് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള കേസ്, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെയും ചിലരെ നമ്മൾ കുറെ തവണ കാണാൻ പറ്റും. പക്ഷെ മിക്കവാറും നമ്മൾ ഇങ്ങനെ വിളിക്കാൻ പറയും, സോറി ഐ എം നോട്ട് ഇൻ ഫ്രണ്ട് ഓഫ് എ കമ്പ്യൂട്ടർ, എനിക്ക് അതവിടെ ഒന്ന് ലുക്കപ്പ് ചെയ്യണം എന്നിട്ടേ പറയാൻ പറ്റും. അതേപോലെ ചില ഡിഫിക്കൽട്ട് ഡിസിഷൻ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് നല്ലോണം അറിയുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ ഡിസിഷൻ മേക്കിംഗ്, നമ്മൾ പേഷ്യന്റിനും കൂടെ ആ ഡിസിഷൻ മേക്കിംഗിൽ കൂടെ കൂട്ടണമല്ലോ, അത് കുറെ കൂടെ ആ പ്രോസസ്സ് വളരെയധികം ഈസിയർ ആണ്. ഒരു ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യണമെങ്കിലൊക്കെ, എൻഡ് ഓഫ് ട്രീറ്റ്മെന്റ് വന്നു, നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി അഡ്വൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് യാതൊരു റാപ്പോ ഇല്ലാത്തൊരു പേഷ്യന്റിനെ അഡ്വൈസ് ചെയ്യണതും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നതും വളരെ ഡിഫറെന്റ് ആണ്. നമ്മളെ ട്രസ്റ്റ് ചെയ്യണതും നമുക്ക് നല്ലോണം റാപ്പോ ഉള്ള ഒരു പേഷ്യന്റും ആണെങ്കിൽ. കണ്ടിന്യൂറ്റി ആണ് നമ്മുടെ പബ്ലിക് സിസ്റ്റത്തിന്റെ വലിയൊരു ബുദ്ധിമുട്ട്. അവരത് മാനേജ് ചെയ്യാൻ വേണ്ടി പല വഴികളും നോക്കുന്നുണ്ട്. എന്താ പറയാ, ഇച്ഛയില്ലാഞ്ഞിട്ടല്ല, ആ വോളിയൂമും പ്രഷറും കാരണമുള്ള ബുദ്ധിമുട്ടാണ് അതിന്റെ, അത് അന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്.
ഇത് റീത്ത തന്നെ പറയുന്നുണ്ട്, പ്രഷറുണ്ട്. അത് പേഷ്യൻസിന് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന പ്രഷറ്, ഹെൽത്ത് സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഇവരെ ഹാൻഡിൽ ചെയ്യുന്നത്, വോളിയം ഹാൻഡിൽ ചെയ്യുന്നതിനുള്ള പ്രഷർ, പലതരം പ്രഷറുകളിൽ കൂടെയാണ് റീത്ത പോലുള്ള ഒരു ഡോക്ടറുടെ ഡെയിലി ലൈഫ് പോകുന്നത്. എങ്ങനെയാണ് പേഴ്സണൽ ലൈഫും ഈ പ്രഷറും എല്ലാം കൂടെ ബാലൻസ് ചെയ്യുന്നത്?
എനിക്ക് നമുക്കൊരിക്കലും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ വർക്ക് മറക്കാൻ പറ്റില്ല ഒരിക്കലും. നമ്മൾ എത്രമാത്രം സീനിയർ ആയാലും എത്രമാത്രം കുറെ കാലം കഴിയുന്തോറും കുറെ കൂടി ഈസിയറായിട്ട് വരും. പക്ഷെ ഒരിക്കലും അത് ഫുള്ളി നമുക്ക് അതിൽ നിന്ന് മറക്കാൻ പറ്റില്ല. ഈ ഗ്രീഫ് ഒന്നും നമുക്ക് തീരെ നമ്മളെ എഫക്ട് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല. പണ്ട് എൻ്റെ ഒരു കൺസൾട്ടന്റ് ഉണ്ടായിരുന്നു, ഹീസ് നോമോ, അങ്ങനെ പറയുമായിരുന്നു, ഒരു എന്താ പറയാ, വല്ലാത്തൊരു ന്യൂസ് നമ്മളെ അഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ യു ഷുഡ് തിങ്ക് ദാറ്റ് അന്ന് ഞാൻ ജോലി നിർത്തണം എന്ന്. അത് നമ്മളെ കുറച്ച് എഫക്ട് ചെയ്യും. പിന്നെ നമ്മള് കുറെ നമ്മള് വീട്ടിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇതിൽ നിന്ന് മാറിയിട്ടുള്ള വേറെന്തെങ്കിലും ഒക്കെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ട് പട്ടിക്കുട്ടികളുണ്ട്, അതൊക്കെ നല്ലൊരു എന്താ പറയാ, നല്ല അൺവൈൻഡിങ് ആണ്. പിന്നെ ഞാൻ വേറെ റിലിജിയനിൽ നിന്ന് കല്യാണം കഴിച്ചാലും ഞാൻ, എനിക്ക് ഭയങ്കര ഒരു ഫെയ്ത്ത് ഉള്ള ആളാണ് ഞാൻ. അപ്പൊ പ്രാർത്ഥന ഹെൽപ്പ് ചെയ്യും അങ്ങനെ. പിന്നെ എന്താ പറയാ, ഇത് അഫക്ട് ചെയ്യില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തോ ഒരു പേഷ്യന്റ് ഡിറ്റീരിയറേഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കുറച്ച് ദിവസം കിടക്കും,
കുറച്ച് നാള് ഹോണ്ട് ചെയ്യും,
ഹോണ്ട് ചെയ്യും. അത്
കുട്ടികളുടെ ക്യാൻസറും ഹാൻഡിൽ ചെയ്യുന്ന?
ഇല്ല, ഞാൻ ഹാൻഡിൽ ചെയ്യുന്നില്ല, അത് പീഡിയാട്രിക് ഓങ്കോളജിയാണ്. എനിക്ക് തോന്നുന്നു അവരുടേത് ഇതിലും ടഫായിരിക്കുന്നത്. കാരണം അഡൾട്ടിനാകുമ്പം നമ്മൾക്ക് അവർക്ക് പറഞ്ഞ് നമുക്ക് മനസ്സിലാകാം. കുട്ടികളാകുമ്പം എനിക്ക് തോന്നുന്നു കുറെ കോൺഫ്ലിക്റ്റ് ഒക്കെ വരും. കാരണം ഒന്നാമത് കുട്ടികളെ ട്രീറ്റ് ചെയ്യണത് ബുദ്ധിമുട്ടാണ്, പിന്നെ അവരുടെ പാരന്റ്സിന്റെ കൺസെന്റ് വേണമല്ലോ എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനും. പാരന്റ്സും ഡോക്ടേഴ്സും തമ്മിലൊക്കെ ചിലതിൽ ഇങ്ങനെ കോൺഫ്ലിക്ട് വരും. കാരണം പാരന്റ്സ് വിചാരിക്കും ഓ എന്റെ കുട്ടിക്ക് ആ ട്രീറ്റ്മെന്റ് വേണ്ട, അല്ലെങ്കിൽ ഇപ്പൊ നിർത്തണ്ട. അങ്ങനെ മറ്റേതാകുമ്പോൾ നമുക്ക് അഡൾട്ട് ഇവർക്ക് അറിയുന്ന ഒരു കാര്യം അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ചെയ്യാവുന്ന. എനിക്ക് തോന്നുന്നു പീഡിയാട്രിക് ഓങ്കോളജിസ്റ്റിന്റെ ജോലി അഡൾട്ട് ഓങ്കോളജിസ്റ്റിന്റെക്കാളും ഒരു പത്തിരട്ടി ബുദ്ധിമുട്ടായിരിക്കും.
അതെ, ഡിസിഷൻ മേക്കിങ്ങിലുള്ള ഒരു
ഡിസിഷൻ മേക്കിങ്ങും. പിന്നെ കുട്ടികളാണല്ലോ, നമുക്ക് എന്താ പറയുക, ഓടിച്ചാടി കളിച്ചു നടക്കേണ്ട പ്രായത്തിൽ അവരെ ഇങ്ങനെ ഇവിടെ ഇവര് പീഡിയാട്രിക് ഓങ്കോളജിക്കാര് വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പീഡിയാട്രിക് ഓങ്കോളജി അല്ല, ബാക്കി പീഡിയാട്രിക് അസുഖങ്ങളുള്ളവർക്കും ഇവിടെ എന്താ പറയാ, ഹോസ്പിറ്റലിൽ വന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുക, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നല്ലൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണത്.
ഇപ്പൊ പേഷ്യന്റ് ആയാലും ഇതൊരു ജേർണിയാണ്. ആ ജേർണിയിലാണ് ഡോക്ടറെ പോലുള്ളവർ പേഷ്യൻസിന്റെ കൂടെ നിന്ന് കെയറും ഇമോഷണലിയും മെഡിക്കലിയും എല്ലാം സപ്പോർട്ട് കൊടുത്താണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് ഒരു ധൈര്യം കൊടുക്കാവുന്ന, പേഷ്യൻസ് ആയിട്ടുള്ളവരും ഉണ്ടാവും, പേഷ്യൻസ് ആകാത്തവരും ഉണ്ടാവും, അവർക്ക് ധൈര്യം കൊടുക്കാനും ഉള്ള ഒരു അഡ്വൈസ് എന്താണ്?
ക്യാൻസർ വളരെ ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ മിക്ക ക്യാൻസേഴ്സും നല്ല ഹൈലി ക്യൂറബിൾ ആണ്. അപ്പൊ നമ്മൾ കുറച്ച് എന്താ പറയാ, സ്ക്രീനിങ് ഒക്കെ ഉള്ള കുറെ ക്യാൻസേഴ്സ് ഉണ്ട്. ഇപ്പം സെർവൈക്കൽ ക്യാൻസർ ആണെങ്കിൽ വെസ്റ്റേൺ കൺട്രികളിലൊക്കെ സെർവൈക്കൽ ക്യാൻസറിന്റെ റേറ്റ് കുറഞ്ഞുകൊണ്ട് വരികയാണ്. എന്താ കാരണം? അത് റെഗുലർ സ്ക്രീനിങ് കാരണമാണ്. ഇന്ത്യയിലൊക്കെ അതിന്റെ റേറ്റ് വളരെയധികം കുറയാത്തത് നമുക്കവിടെ റെഗുലർ സ്ക്രീനിങ് ഇല്ല. ടാറ്റ മെമ്മോറിയലൊക്കെ വളരെ ചീപ്പറായിട്ടുള്ള സ്ക്രീനിങ് ഒക്കെ ഇപ്പൊ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യുന്നുണ്ട് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ പറയുക, പെൺകുട്ടികൾക്ക് ഇപ്പൊ എച്ച് പി വി വാക്സിൻ ഉണ്ടല്ലോ, കാരണം അത് ഒരു വൈറസ് കൊണ്ടുവരുന്ന അസുഖമാണ് സെർവൈക്കൽ ക്യാൻസർ. അപ്പൊ ആ വാക്സിനേഷൻ എടുക്കുന്നത്, ഈ സ്ക്രീനിങ് ചെയ്യുന്നത് ഒക്കെ നല്ലോണം അതിന്റെ റേറ്റ് കുറയ്ക്കുന്നുണ്ട്. അപ്പൊ ആ സ്ക്രീനിങ് അവൈലബിൾ ആയിട്ടുള്ള ക്യാൻസേഴ്സിന് സ്ക്രീനിങ് വിടാതെ പോകണം, അത് നമ്മൾ ഉപേക്ഷ വിചാരിക്കരുത്. അതേപോലെ ബ്രസ്റ്റ് ക്യാൻസറിന് സ്ക്രീനിങ് ഉണ്ട്. ഇവിടെ ഇപ്പൊ 45 വയസ്സ് മുതലാണ്, 45 മുതൽ 70 വരെയാണ് സ്ക്രീനിങ്. അത് 40 ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്, 40 ഞങ്ങളുടെ ഒക്കെ അഭിപ്രായം. ആ സ്ക്രീനിങ്ങിനും പോകണം എന്നുള്ളതാണ് എന്റെ ബലമായ റെക്കമെൻഡേഷൻ. പിന്നെ നമ്മള് സ്ക്രീനിങ്ങിന്റെ ഇടയിലുള്ള ടൈമിലും എനിക്ക് തോന്നുന്നു ഒരു 6 ജിപിനെ കണ്ടിട്ട് ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അതായത് ഇന്റർവെൽ ക്യാൻസേഴ്സിന്റെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ 2 സ്ക്രീനിങ്ങിന്റെ കൂടെ ഓൾട്ടർനേറ്റ് ഇയറിൽ പ്രൈവറ്റിൽ പേ ചെയ്തിട്ട് ഇൻഷുറൻസ് കവേർഡ് ആണെങ്കിൽ അങ്ങനെ ആ സ്ക്രീനിങ്ങിന് പോകുന്നത് ബ്രസ്റ്റ് ക്യാൻസറിന് നല്ലതാണ്. കാരണം 2 ഇയേഴ്സിലാണ് സ്ക്രീനിങ് വരുന്നത്. അപ്പൊ 2 ഇയേഴ്സിന്റെ ഇടയ്ക്ക് വന്നുകൂടാന്നില്ല, നമ്മൾ ചിലപ്പോൾ ലംബ് ഡിറ്റക്ട് ചെയ്തു എന്നും വരില്ല. അപ്പൊ ആ ഒരു ഓൾട്ടർനേറ്റ് ഇയറിലുള്ള സ്ക്രീനിങ്ങിന് പോകാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. പിന്നെ എന്താണ്,
ഗ്യാസ്ട്രോയിഡ്ക്കാണെങ്കിലും
ഗ്യാസ്ട്രിക് കോളൺ ക്യാൻസറിന് സ്ക്രീനിങ് ഉണ്ട്, ഗ്യാസ്ട്രിക് ക്യാൻസറിന് സ്ക്രീനിങ് ഇല്ല. ഗ്യാസ്ട്രിക് ക്യാൻസർ പല ക്യാൻസറിനും സ്ക്രീനിങ് ഇല്ല കേട്ടോ. ലങ് ക്യാൻസർ, ഗ്യാസ്ട്രിക് ക്യാൻസർ സ്ക്രീനിങ് ഇല്ല. പ്രോസ്റ്റേറ്റിനുണ്ട്. പിന്നെ സിംപ്റ്റംസ് ഒക്കെ ഡെവലപ്പ് ചെയ്താൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു എന്താ പറയുക, നമ്മൾ ആലോചിക്കാതെ നമുക്കൊരു വെയിറ്റ് ലോസ് വരിക അല്ലെങ്കിൽ ഒരു പെയിൻ വന്നിട്ട് ഒരു ബാക്ക് പെയിൻ ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ ഡിസ്കിന്റെ ഒക്കെ ആയിരിക്കും, പക്ഷെ എന്നാലും മാറാതിരിക്കുക, മരുന്നൊക്കെ കഴിച്ചിട്ട് മാറാതിരിക്കുക. അങ്ങനെ ഒരു അൺയൂഷ്വൽ സിംപ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതും ആകാം എന്നുള്ള ഒരു പോസിബിലിറ്റി വെച്ചിട്ട് അത് ഒരു ഏർലി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ക്യാൻസർ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു ഡെത്ത് സെന്റൻസ് അല്ല. ഞാൻ പറഞ്ഞ പോലെ ഒരു 70% ഓഫ് ഏർലി ക്യാൻസേഴ്സും ക്യൂറബിൾ ആണ്. പിന്നെ അഡ്വാൻസ് ക്യാൻസർ ആണെങ്കിലും ഇപ്പം മിക്കവർക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. ചിലപ്പോൾ 3 കൊല്ലോ ചിലപ്പോൾ 2 കൊല്ലോ 5 കൊല്ലോ ഒക്കെ, പക്ഷെ എത്രയധികം നാൾ താൻ ജീവിക്കുന്നോ നന്നായി ജീവിക്കുന്നോ അപ്പോഴേക്കും വേറെ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് വരാൻ മതി. കാരണം നമ്മളിപ്പോ പറയണോ ഒരു 2 or 3 years ഉള്ളൂ എന്ന് പറഞ്ഞാലും 3 years അതായിരിക്കണം എന്നില്ല,
വേറെ എന്തെങ്കിലും ഒരു അഡ്വാൻസ്ഡ്
അഡ്വാൻസ്മെന്റ് വരാൻ വരാം.
മുന്നോട്ട് എന്താണ് ഡോക്ടർ റീതയുടെ എന്തെങ്കിലും ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ഓങ്കോളജി തന്നെ ട്രയലിലും ക്ലിനിക്കൽ റിസർച്ചിലും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ആളെന്നുള്ള നിലയ്ക്ക് ആ ഫീൽഡിൽ എന്തെങ്കിലും ഒരു താല്പര്യം മുന്നോട്ട് കാണുന്നുണ്ടോ? അല്ല,
ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്യാൻസർ ഇൻ പ്രഗ്നൻസി വളരെ പെറ്റ് സബ്ജക്റ്റ് ആണെന്ന്. അപ്പൊ ഈ നേരത്തെ പറഞ്ഞല്ലോ മിക്കവാറും ഒരുമാതിരി എല്ലാ ട്രീറ്റ്മെന്റുകളും വന്നിരിക്കുന്നത് മുഴുവൻ എന്താ പറയുക ഈ പേഷ്യൻസ് ട്രയൽസിന് പോയത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് മരുന്നുകളാണ് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഏതാണ് എഫക്റ്റീവ്, ഏതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളതെന്നൊക്കെ അറിയണമെങ്കിൽ ദാറ്റ്സ് ബിക്കോസ് മില്യൺസ് ഓഫ് പേഷ്യൻസ് ഹാവ് ഈ ട്രയൽസിന് പോയിട്ടുള്ളത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് ക്യാൻസർ ഇൻ പ്രഗ്നൻസിയിലൊന്നും ട്രയൽ ചെയ്യാൻ പറ്റില്ല. കാരണം നിങ്ങൾ പ്രഗ്നൻസിയിൽ ക്യാൻസർ വരുന്നവർക്ക് ഇത് കൊടുക്കണോ പ്രഗ്നന്റ് അല്ലാത്തവർക്ക് അത് കൊടുക്കണോ അതൊരിക്കലും എത്തിക്കലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോസ്പെക്റ്റീവ് ആയിട്ടുള്ള സീരീസോ രജിസ്ട്രി ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. അപ്പൊ ഇപ്പൊ ഒരു രജിസ്ട്രി ഉണ്ട്, ഒരു യൂറോപ്യൻ രജിസ്ട്രി, INCIP എന്ന് പറഞ്ഞിട്ട്. അതിലിപ്പോ ഒരു 3000-4000 പേഷ്യൻസ് ഉണ്ട്. അപ്പൊ എന്റെ സബാറ്റിക്കൽ ഇതിലായിരുന്നു, ഒരു 3 കോവിഡിന്റെ ടൈമില്. നെതർലൻഡ്സിലും ബ്രസലിലുമാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് മിക്ക കൺട്രീസിലും. അപ്പൊ ഞാനിവിടെ ഓക്ലൻഡ് ഹോസ്പിറ്റലിൽ അതിന്റെ രജിസ്ട്രി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൽ പേഷ്യൻസിനെ എൻറോൾ ചെയ്തിട്ട് ഓക്ലൻഡിനായിട്ട് നമ്മൾക്ക് ഒരു യുണീക് പോപ്പുലേഷൻ ഉള്ളതാണ് അല്ലേ. സമോവൻസും പോളിനേഷ്യൻസും മാവറീസും ഒന്നും വേറെ എത്നിസിറ്റിയിൽ നമ്മുടെ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പം അവർക്ക് എന്താ പറയുക, കുറെ കാലം കഴിയുമ്പോൾ ഈ രജിസ്ട്രി ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയുമായിരിക്കും ഒരു അവർക്കും ഇതേപോലെ തന്നെയാണ് ഔട്ട്കം. പിന്നെ നമ്മളും മറ്റു നാടുകളിലെ പോലെ നമ്മളുടെ പ്രഗ്നന്റ് പേഷ്യൻസിന്റെ ഔട്ട്കം നമ്മൾ അതിനോട് കടപിടിക്കാൻ പറ്റുന്ന വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പൊ അതൊരു അത് തുടങ്ങിയിട്ട് ഇപ്പം 1.5 കൊല്ലേ ആയിട്ടുള്ളൂ. അതിന്റെ ഗ്രാന്റൊക്കെ കിട്ടി, എത്തിക്കൽ അപ്രൂവലൊക്കെ കിട്ടി തുടങ്ങിയിട്ട്.
അപ്പൊ അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ്.
അത് അതെന്താ പറയാ, അതൊന്ന് ഫുൾഫില് ചെയ്യണം എന്നുണ്ട്.
ഡോക്ടർ റീതയുടെ ഹസ്ബൻഡ് ശശി നമ്പിശൻ ചേട്ടൻ വളരെയധികം കമ്മ്യൂണിറ്റിയിൽ എൻഗേജ് ചെയ്തിരിക്കുകയും ലീഡർഷിപ്പ് റോളുകളും ഒക്കെ എടുത്തിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റും കൂടെ നിങ്ങളുടെ ഈ ഫാമിലി ലൈഫും ഈ തിരക്ക് പിടിച്ചുള്ള ജീവിതവും എല്ലാം കൂടെ നിങ്ങൾ മാനേജ് ചെയ്യുന്നത്?
ശശി ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ പറ്റാത്ത ഒരാളാണ്. ശശി ശരിക്കും ഇപ്പൊ സെമി റിട്ടയർഡാണ്. ഇപ്പൊ എന്നിട്ട് മിഡിൽ മോ ഹോസ്പിറ്റലിൽ കാഷ്വൽ ആയിട്ട് അഡ്മിൻ റോളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കോവിഡിന്റെ സമയത്തൊക്കെ പുള്ളി കുറെ ഹോസ്പിറ്റലിൽ പേഷ്യൻറ് എന്താ പേഷ്യൻറ് കമ്പാനി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വോളണ്ടറി ജോബിന് പോയിരുന്നു. JPI വർക്ക് ചെയ്യും, പിന്നെ കുറെ കമ്മ്യൂണിറ്റി പ്രോജക്ട്സ് ചെയ്യും. ആൾക്ക് പാട്ട്, ഡാൻസ്, ഡ്രാമ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ക്രേസാണ്. ഓർഗനൈസേഷനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള ആളാണ്. ശശിക്കൽ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി ഉണ്ട്, ഐശ്വര്യ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അവർ കുറെ കൊല്ലം മുന്നേ ഇവിടുന്ന് ഒരു 180 സ്റ്റുഡൻസിനെ വെച്ചിട്ടൊരു ഡാൻസ് ഡ്രാമ ചെയ്തിരുന്നു, വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാംസ് ഇൻ ഓക്ലൻഡ്, ASB തിയേറ്ററിൽ വെച്ചിട്ട്. അങ്ങനെ പല കാര്യങ്ങളിലും ഇൻവോൾവ് ചെയ്യുന്ന ഒരാളാണ്. ഞാനിതിലൊക്കെ കുറച്ചൊരു ബാക്ക് സീറ്റാണ്. ശശിയുടെ ഇൻട്രസ്റ്റിൽ കൂടെ നിൽക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞൊന്നും ഞാൻ അതിൽ വലിയൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇല്ലാത്ത ആളാണ്. പക്ഷെ ശശിക്കിത് എന്താ പറയുക, ഹി ഫൈൻസ് അതിങ്ങനെ ഒരു വളരെ റിവാർഡിങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്.
ഇതൊരു നല്ല പാഷനും
നല്ല പാഷനായിട്ടാണ് പുള്ളി അതില്.
അപ്പോ വളരെയധികം സന്തോഷം മലയാളം എഫ് എമ്മിലെ ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് ഡോക്ടർ റീത്ത പഠിച്ചു വന്നത് ഒരു ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നു, മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു, ഇപ്പോൾ ഓക്ലൻഡ് ഹോസ്പിറ്റലില് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു, പ്രൈവറ്റിലും വർക്ക് ചെയ്യുന്നു. ഇതൊരു വളരെ ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിട്ട് ഞങ്ങളുടെ ലിസണേഴ്സിന്, പ്രത്യേകിച്ച് യൂത്ത് ജനറേഷന് കൊടുക്കുന്ന ഒരു മെസ്സേജ്, വളരെ നല്ലതാണ്. വളരെയധികം നന്ദി മലയാളം എഫ് എമ്മിന്റെ ശ്രോതാക്കളോട് ഇത്രയധികം സമയം ചെലവിട്ടതിൽ.
താങ്ക് യു. ഞാനാണ് ന്യൂസിലൻഡിലെ ആദ്യത്തെ ഇന്ത്യൻ ഒറിജിൻ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ്. ഇപ്പൊ കുറെ പേരുണ്ട് കേട്ടോ, കുറച്ചുപേരൊക്കെ ഉണ്ട്. താങ്ക് യു.
പ്രിയ ശ്രോതാക്കൾ, മലയാളം എഫ് എം 104.6 ഇതുവരെ കേട്ടത് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റായ ഡോക്ടർ റീത്ത ശശിധരനുമായുള്ള പ്രത്യേക അഭിമുഖം. ഈ പരിപാടിയുടെ പ്രായോജകർ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്, ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സ് ബ്ലോക്ക് ഹൌസ് ബേ, മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, വിശ്വാസ് ഫുഡ്സ്, സെഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്.
നിങ്ങൾക്ക് അനുയോജ്യമായ ഹോം ലോൺ, ഫസ്റ്റ് ഹോം, ഇൻവെസ്റ്റ്മെന്റ്, റീഫിനാൻസ്, റീഫിക്സ്, കൺസ്ട്രക്ഷൻ ലോൺ, കൊമേഴ്ഷ്യൽ ലോൺ, കാർ ലോൺ എന്നിവയ്ക്ക് നിങ്ങളുടെ വിശ്വസ്ത സാമ്പത്തിക ഉപദേഷ്ടാക്കൾ കൃപ ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ്. 0800-574-722. വിശ്വസിക്കാം, വിദഗ്ധരെ.
നിങ്ങളുടെ എല്ലാ യാത്രാ ആവശ്യങ്ങൾക്കും ഹോളിഡേ ബുക്കിംഗ്സിനും വ്യക്തിഗത സഹായം ആസ്വദിക്കൂ. കോൺടാക്ട് സഹിയോൺ ടൂർസ് ആൻഡ് ട്രാവൽസ്. Phone number 09218-4000. Oro yatrayum oru anugrahamana. Sahyon Tours and Travels.
Vishwas Foods. നിങ്ങൾ ന്യൂസിലൻഡിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ തൊട്ടടുത്ത ഗ്രോസറി കടയിൽ നമ്മുടെ കേരള തനിമയിൽ കോട്ടയത്ത് നിന്നുള്ള വിശ്വാസ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. വ്യത്യസ്തതകളേറെ സ്വാദിലും മുൻപിൽ വിശ്വാസ് ഫുഡ്സ്.
ന്യൂസിലൻഡിലോ ഓസ്ട്രേലിയയിലോ നെയ്സ്റ്റൂലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ് IQN ഓസ്കെ പരീക്ഷകൾക്ക് ഫേസ് ടു ഫേസ് ട്രെയിനിങ്ങും വിദഗ്ധ മാർഗനിർദ്ദേശവും നൽകി നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ നിറവേറ്റുന്നു. മൈൻഡ് ട്രീ നഴ്സിംഗ് സൊല്യൂഷൻസ്, ഇന്ത്യ, ന്യൂസിലൻഡ് ആൻഡ് ഓസ്ട്രേലിയ.
ഇന്ത്യൻ വസ്ത്രങ്ങളും സമ്പന്നമായ കേരള പാരമ്പര്യത്തിന്റെ കുത്തുമ്പുള്ളി വസ്ത്രങ്ങളും നേരിട്ട് തിരഞ്ഞെടുക്കാം. താങ്ങാനാവുന്ന വിലകളിൽ സമാനതകളില്ലാത്ത ഗുണനിലവാരത്തോടെ ഉയരട്ടെ നിങ്ങളുടെ സ്റ്റൈൽ ക്ലസ്റ്റർ ഔട്ട്ഫിറ്റ്സിനൊപ്പം.
ഇതോടെ മലയാളം എഫ് എം 104.6 എന്ന ഇന്നത്തെ പരിപാടികൾ അവസാനിക്കുന്നു. നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്ന എല്ലാ പരിപാടികളും മലയാളം എഫ് എം 104.6 എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. അടുത്ത പ്രക്ഷേപണം അടുത്ത വെള്ളിയാഴ്ച വൈകുന്നേരം 7:25. അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം പറയുന്നത് സിന്ധു പുന്നൂസ്. മലയാളം എഫ് എം 104.6 പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.
ശ്രീലകം കേരം തിങ്ങും പാവന ശ്രീലകം കേരളം മോഹനം കേരളം മോഹനം സസ്യശ്യാമള കോമളം ഞാറ്റുവേല പാട്ടുയരും പുണ്യാലയം കേരളം ശ്രീലകം കേരളം മോഹനം കേരം തിങ്ങും ആവന ശ്രീലകം.